സാധിക്കുമായി കാത്തിരിപ്പിന്റെ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ബലവും ഞങ്ങൾ പുതുക്കണമേ. വിശുദ്ധ മാമോദീസയിലൂടെ മോറണ വിഷയത്തിലൂടെയാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി അനുദിനം പുതുക്കി വരത്തക്കവണ്ണം ദൈവത്തിന്റെ കൃപയും കാരുണ്യവും ഞങ്ങളോട് കൂടെ ഇരിക്കണം. വഴി നടത്തണം. നന്മകളിൽ ഞങ്ങളെല്ലാവരെയും സമൃദ്ധരാക്കണം. വിട്ടുപിരിയാത്ത സ്നേഹം എന്നാളും ഞങ്ങളെ വഴി നടത്തണം. ദൈവമേനി ഞങ്ങൾക്ക് നൽകുന്നതല്ലാതെ മറ്റ് അനുഗ്രഹങ്ങളൊന്നുമില്ല. വിശുംബരാനേ നിന്റെ വിരുദ്ധാനതയും ഞങ്ങളോടൊപ്പമുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കുന്നു. കാത്തിരിപ്പിന്റെ ദിവസങ്ങളിൽ പിതാവാം ദൈവമേ, പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ പുത്രനിലൂടെ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ദൈവകരുണയിൽ ഞങ്ങളെ പരിപാലിക്കുകയും ഞങ്ങളെന്നതിനെ വിശുദ്ധിയിൽ വളരുവാൻ സംഗതിയാക്കുകയും ചെയ്യണം. കുടിവരവും ക്ലാസിന്റെ എല്ലാ ക്രമീകരണങ്ങളും ദൈവനാമമഹത്വത്തിനായിട്ട് തീരണം. ഞങ്ങളുടെ വ്യക്തിപരമായിരിക്കുന്ന ചിന്തകളോ ഞങ്ങളുടെ വ്യക്തിപരമായിരിക്കുന്ന ആശയങ്ങളോ അല്ലല്ലോ, അതിനേക്കാളുപരി ദൈവത്തിന്റെ ശബ്ദത്തിന് കാതോർക്കുവാനും അത് കേൾക്കുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും ദൈവകരണം ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. നൽവരങ്ങളിൽ ഞങ്ങളെല്ലാവരെയും സമൃദ്ധരാക്കി അനുഗ്രഹത്താൽ നിറയ്ക്കണമേ. ദൈവമായ കർത്താവേ, ഇന്ന് കൂടി വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛനെയും പ്രിയപ്പെട്ട മാതാക്കളെയും സഹോദരിമാരെയും ഈ ടെലികോൺഫറൻസിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കുകയാണ്. ഈ രാത്രി ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹത്തിന്റെയും പരിശുദ്ധാത്മശക്തിയുടേതുമായി തീരണം. ഞങ്ങളെല്ലാവരും നിനക്കും ഏകജാതനും പരിശുദ്ധ റൂഹായിരിക്കുമെന്ന് വന്നേ പുതിയ സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ ആമേൻ. ത്രിയേകദൈവത്തിന്റെ ധന്യതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട അച്ഛ കർത്താവിൽ അനുഗ്രഹീതരെ, നമുക്ക് എല്ലാവർക്കും വീണ്ടും ഒരു പ്രാവശ്യം കൂടി വരുവാൻ ദൈവം അവസരം നൽകിയതിനെ ഓർ ദൈവത്തെ സ്തുതിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ മാമോദീസയെ പറ്റിയുള്ള പഠനത്തിന്റെ അവസാനത്തെ ക്ലാസ്സാണ് ഇന്ന്. ഈ മാമോദീസയുടെ പൊതുവായ പഠനം, അതിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടു. ബാക്കി കാര്യങ്ങളോടെ ഇന്ന് കണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. കുറച്ച് നേരത്തെ ഒരു പക്ഷേ ഒരു അരമണിക്കൂറിനകം തന്നെ ഇന്ന് അവസാനിക്കുമായിരിക്കാം. അതിനുശേഷം പിന്നീട് അടുത്ത വ്യാഴാഴ്ച മുതൽ ഹിസ്റ്ററി നമുക്ക് നിയമിക്കപ്പെട്ടിരിക്കുന്ന ക്ലാസ്സുകൾ അതിനെപ്പറ്റിയും കൈകാര്യം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഒരു മണിക്കൂർ സമയം തന്നെ തികച്ചും കാണുമെന്ന് വിശ്വസിക്കുന്നില്ല. ഒരുപക്ഷെ അങ്ങനെ പോകുന്നുവെങ്കിൽ അങ്ങനെ ഇല്ല എങ്കിൽ പൊതുവായിട്ട് ചിന്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് നമുക്ക് അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. ദൈവത്തിനത്തോളം നമ്മളെ കാത്തു പരിപാലിച്ചതിനെ ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ദൈവകരുണ നമ്മളുടെ കൂടിവരവിൽ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കാത്തിരിപ്പിന്റെ ദിവസങ്ങളാണല്ലോ. നേരത്തെ നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളത് പോലെ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് എന്തോ സ്വീകരിക്കാനായിട്ടുള്ള ഒരു കാത്തിരിപ്പല്ല. നമുക്ക് ഉള്ള ആ കാത്തിരിപ്പിന്റെ സംഭവം നമ്മള് നമ്മുടെ ലിറ്റർജിക്കൽ ഇയറില് അതെല്ലാം ക്രമീകരിച്ചിരിക്കുന്നു. അത് നമുക്ക് അനുഭവവേദ്യമാകുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ മാമോദീസയിലൂടെ നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ പ്രോജ്വലനവും യേശുക്രിസ്തുവിന്റെ രക്ഷാകര ചരിത്രത്തിൽ ഈ കാത്തിരിപ്പിന്റെ ദിവസങ്ങളുടെ പ്രാധാന്യവും, ഇത് രണ്ടും സംഭവിക്കണം. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്, അത് എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിനെന്ന എനിക്ക് ഈ മറ്റുള്ള സെക്ടേറിയൻ വിഭാഗക്കാരുമായിട്ടുള്ള എന്റെ ഒരു പ്രശ്നം അതാണ്. അല്ലെങ്കിൽ നമ്മുടെ സഭയുടെ വിശ്വാസത്തിന്റെ വൈപരീത്യം എന്ന് പറയുന്നത് അതാണ്. പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ നൽകിയിരിക്കുന്ന എന്നേക്കും ഇരിക്കേണ്ടതിനാ, ഞാൻ നിങ്ങളോടുകൂടെ എന്നേക്കും ഇരിക്കേണ്ടതിന്. ആ എന്നേക്കും ഇരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഒരു ഹാളിനുള്ളിൽ കയറി ബഹളം വെക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയും അന്യഭാഷയെ സംസാരിക്കുകയും പിന്നെ അന്യഭാഷ നയിക്കുമ്പോൾ അത് പോവുകയും ചെയ്യുന്നു. പിന്നെയും ഈ പരിശുദ്ധാത്മാവിന്റെ അടയാളമായിട്ട് അന്യഭാഷയും ഒക്കെ വെക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ ഇതാ, മനസ്സിലായോ? ഈ അന്യഭാഷയല്ല നമുക്ക് ആവശ്യം, ഇതൊന്നുമല്ല അടയാളങ്ങളെന്ന് പറയുന്നത്, അതൊന്നും അല്ല നമുക്ക് ആവശ്യം. ഞാൻ നേരത്തെ പറഞ്ഞു, പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെ പറ്റിയുള്ളതല്ല വിഷയം, ഫലം പുറപ്പെടുവിക്കുക എന്നുള്ളതാ. കാരണം വിത്ത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. വരം എന്ന് പറയുന്നത് എക്സ്ട്രായ, ഒരു വരം എന്ന് പറയുന്നത് എക്സ്ട്രായ. പക്ഷെ ബേസിക്കലി നമ്മൾ ചെയ്യേണ്ടതായ ചില കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. അത് ഹാളിനുള്ളിൽ കയറി വിളിക്കുമ്പോൾ ഇറങ്ങി വരികയും നമ്മൾ ഹാളിൽ നിന്ന് പോയി കഴിയുമ്പോൾ അതിന് പാട്ടിനും പോവുകയും പിന്നെയും വിളിക്കുമ്പോൾ ഇറങ്ങി വരികയും ചെയ്യുന്നൊരു കാര്യമല്ല. വിശുദ്ധ മാമോദീസയിലൂടെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ തിരിച്ചറിയുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. അത് നമ്മുടെ ഉള്ളിലുണ്ട്. എന്നാൽ ഈ കാത്തിരിപ്പിന്റെ ദിവസങ്ങൾ എന്ന് പറയുന്നത് ഒരു വർഷം ലിറ്റർജിക്കൽ ഇയർ ആയിട്ട് നമ്മൾ വെച്ചിരിക്കുന്നു. യേശുവിന്റെ രക്ഷണ പ്രവർത്തനങ്ങളെ ഒരു വർഷം കൊണ്ട് നമ്മളുടെ ആത്മ ശരീര മനസ്സുകളിലൂടെ അത് കടന്നു പോകുന്നത് കൊണ്ട് ആ ഒരു കാര്യം 10 ദിവസങ്ങളായിട്ട് വേർതിരിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതല്ലാതെ ദുഃഖവെള്ളിയാഴ്ച എല്ലാ വർഷവും ആചരിക്കുന്നത് കൊണ്ട് അതാണല്ലോ ഈ ബോധമില്ലാത്തവർ ചോദിക്കുന്ന ചോദ്യമാണല്ലോ. ദുഃഖവെള്ളിയാഴ്ച എല്ലാ വർഷവും ആചരിക്കുന്നതുകൊണ്ട് എല്ലാ വർഷവും നിങ്ങൾ കർത്താവിനെ കുരിശിക്കുവാണെന്നൊക്കെ ചോദിച്ചു. അത് കേട്ടോണ്ട് നമ്മുടെ അമ്മാമ്മമാര് പിന്നെ അവരുടെ പുറകെ പോകും, അവര് പറയുന്ന ശരി എന്ന് പറഞ്ഞിട്ട് പോകും. അങ്ങനെയല്ല, നമ്മളൊരു ലിറ്റർജിക്കൽ ഇയർ എന്ന് പറയുന്നത് ആരാധനാ ക്രമീകരണത്തിന് വേണ്ടി വെച്ചിരിക്കുന്നതായ കാര്യമാണ്. അത് ഓരോ വർഷവും അത് അനുസ്മരിക്കുമ്പോൾ തന്നെ, കാരണം യേശുവിന്റെ രണ്ടാമത്തെ വരവ് വരെയും ഇപ്രകാരം അനുഷ്ഠിപ്പിനെന്നാ പറഞ്ഞത്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ ഇക്കാര്യങ്ങളെല്ലാം നമ്മളെ വിശുദ്ധ കുർബാനയിൽ ബഹുമാനപ്പെട്ട അച്ഛനും ഒരുപക്ഷെ നിങ്ങളോട് പങ്കുവയ്ക്കുമായിരിക്കാം, അല്ലെങ്കിൽ ഓരോ പുരോഹിതരും ചെയ്യുന്ന കാര്യം, കർത്താവേ നിന്റെ ജനനം, ശേലാകർമ്മം, നിന്റെ മാമോദീസ, നിന്റെ പരിശ്രൂഷ, രക്ഷാകരമായ കഷ്ടാനുഭവം, കുരിശുമരണം, കബറടക്കം, ഉയർത്തെഴുന്നേൽപ്പ്, ഇതെല്ലാം ഞങ്ങൾ ഓർക്കുന്ന ഈ സമയം എന്നാണ് സുയോബോയിൽ ഓരോ പുരോഹിതനും ചൊല്ലുന്നത്. അതായത് വിശുദ്ധ കുർബാനയിൽ ഈ രക്ഷാചരിത്രം മുഴുവൻ ഉണ്ട്. അത് ഒരു വർഷമായിട്ട് നമ്മൾ പിന്നീട് തിരിച്ചറിയുകയും ചെയ്യും. ഒരു വിശുദ്ധ കുർബാന ചൊല്ലുമ്പോൾ ഇക്കാര്യങ്ങളെല്ലാം ഓർക്കുന്നുണ്ട്. ഓരോ വിശുദ്ധ കുർബാനയിലും ഇത് ആവർത്തിക്കപ്പെടുന്നുണ്ട്. കാരണം കർത്താവ് പറഞ്ഞു, ഞാൻ വരുന്നത് വരെ എന്റെ ഓർമ്മയ്ക്ക് ഇപ്രകാരം ചെയ്യുവേ. അത് കർത്താവിൽ എന്താ ഓർക്കേണ്ടത്? ആ ഓർക്കേണ്ടത് എന്റെ ഓർമ്മ എന്ന് പറയുന്ന ആ ഒരു ഓർമ്മ എന്നൊരു വാക്കിൽ, ആ ഒരു വാക്കിൽ ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് എന്റെ ഓർമ്മ എന്ന് പറയുമ്പോൾ ഈ അതുകൊണ്ടാണ് നമുക്ക് ഈ മറ്റു പെന്തക്കോസ്തുകാരും ഒക്കെ ആയിട്ടുള്ള തർക്കം അവിടെയാ. ഓർമ്മ എന്ന് പറയുന്നത് അത് പറയുന്നത് ജസ്റ്റ് റിമംബറൻസ് എന്നാ പറയുന്നത്, അല്ല കേട്ടോ. അനുംനേസിസ് അനുംനേസിസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം നോട്ട് നിയർ റിമംബറൻസ്, ചുമ്മാ ഒരു 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 ചുമ്മാതെ അങ്ങനെ ഒരു ഒരു ചിന്തയല്ല, ഒരു മെമ്മറി എന്നുള്ള രീതിയിലല്ല നടത്തുന്നത് കേട്ടോ. അതുകൊണ്ട് കുറച്ചുകൂടെ അനുഭവവേദ്യമായിട്ട് തീരുക. ഓർമ്മ എന്ന ഒരു വാക്കിൽ നമ്മൾ യേശുവിനെ ഓർക്കാൻ പറയുമ്പോൾ ഈ കാര്യം മുഴുവൻ നമ്മൾ ഓർക്കും. അതുകൊണ്ട് ആ ഒരു അത് വിശുദ്ധ കുർബാനയിൽ മാത്രമല്ല, ലിറ്റർജിക്കൽ ഇയറിൽ നമ്മൾ ഓർക്കും, നമ്മുടെ ജീവിതാവസാനം വരെയും നമ്മൾ ഓർക്കും. കാരണം കർത്താവിന്റെ രണ്ടാമത്തെ വരെ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് വരുവാണെങ്കിൽ അത് ഇപ്പോഴിപ്പോ വരെയും, ഇനിയും ഇതിന് ശേഷം വരാൻ കർത്താവ് വരാൻ താമസിക്കുമെങ്കിൽ അന്ന് വരെയും, അന്ന് വരെയും നമ്മളത് ഓർത്തുകൊണ്ടേയിരിക്കും. അതിനുവേണ്ടി ആരാധന ക്രമീകരണത്തിന് വേണ്ടിയാണ് ഒരു വർഷം ക്രമീകരിച്ചിരിക്കുന്നത്. അതിലെ 10 ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്ന. പെന്തക്കോസ്തിയുടെ ദിവസത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നു. പരിശുദ്ധാത്മാവിന്റെ ഉജ്ജ്വലനം കൂടുതലായിട്ട് സംഭവിക്കേണ്ടതായ സമയമാണ്. ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്നത് പോലെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധികളിലൂടെ കടന്നു പോകാവുന്ന ഒരു സമയം കൂടിയാണ്. എന്നെ സംബന്ധിച്ച് അത് വളരെ അർത്ഥവത്താണ്. കാരണം നോയമ്പ് നോക്കുക, ഉപസിക്കുക, പ്രത്യേകിച്ച് ആരാധനാ ക്രമീകരണങ്ങളുടെ ശക്തമായ ദിവസങ്ങളൊക്കെ വരുമ്പോൾ ഒത്തിരി മാനസിക പ്രയാസത്തിലൂടെ, പ്രതിസന്ധികളിലൂടെ, മാനുഷികമായി നമുക്ക് ഒരുപക്ഷെ കൈകാര്യം ചെയ്യാനാവാത്ത വിഷയങ്ങളിലൂടെ ഒക്കെ കടന്നു പോകേണ്ടി വരും. അത് എന്നെ കേൾക്കുന്ന പലരും ഇന്ന് ഹൃദയം തകർന്നിരിക്കുന്നവരുണ്ടാവാം. പല വിഷയങ്ങളിൽ പെട്ടെന്ന് ഒരുപക്ഷെ അരമണിക്കൂർ മുമ്പേ ചില പ്രതിസന്ധികളിൽ തകർന്നു പോയവരാകാം. പക്ഷേ ഈ സങ്കീർത്തനം 34-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ചഞ്ചലചിത്തരായി പോകാതെ, നീതിമാൻ നിലവിളിച്ചു, എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ മനസാക്ഷിയിൽ ശുദ്ധിയുള്ളവരായി നമ്മുടെ ആത്മശരീര മനസ്സുകൾ വിശുദ്ധമായി സൂക്ഷിച്ച് മുൻപിലേക്ക് പ്രയാണം ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും കൂടുതൽ ശക്തരാക്കട്ടെ എന്ന് മാത്രം പ്രത്യേകമായിട്ട് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ കാത്തിരിപ്പിന്റെ ദിവസങ്ങൾ അന്വർത്ഥമായി തീരുവാനും ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുള്ള വിഷയ ഒരു ഫലമേ ഉള്ളൂ, സ്നേഹം. അതിൽ നിന്നുണ്ടാകുന്ന ബാക്കി എല്ലാ ഫലങ്ങളും അത് പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അളവറ്റ കൃപ നമുക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2 അടയാളങ്ങൾ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെതായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. 1 ജലമാണ്, അത് ഞാൻ പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 7:37 ദാഹിക്കുന്ന ഏവരും എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന് നദികൾ ഒഴുകും. അത് തന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ലഭിക്കാനുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവൻ പറഞ്ഞത്. അന്നുവരെയും പരിശുദ്ധാത്മാവ് ഇല്ലായിരുന്നു എന്ന് പറയുന്ന വേദഭാഗം. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് ജീവജല നദികൾ ഒഴുകുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ജലം പരിശുദ്ധാത്മാവിന്റെ അടയാളമായി. അടുത്ത ആഴ്ചയിൽ പെന്തക്കോസ്തു പെരുന്നാളിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ വാഴ്ത്തപ്പെട്ട ജലം നമ്മുടെ മേൽ തളിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ വരണം. ഉൽപ്പത്തി പുസ്തകം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നുണ്ട് വെള്ളത്തിന്മേൽ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് ക്രിയേഷൻ എന്ന് പറയുന്നത് നടന്നത് വെള്ളത്തിന്മേലുള്ള ദൈവത്തിന്റെ ആത്മാവിന്റെ പരിവർത്തനം കൊണ്ടാണ്. അപ്പൊ ജലം വളരെ കൃത്യമായി പരിശുദ്ധാത്മാവിന്റെ അടയാളമാണെന്ന് ഈ രണ്ട് കാര്യങ്ങൾ മാത്രം കൂട്ടി, ധാരാളം ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടതാണ് ജലം എങ്ങനെ പരിശുദ്ധാത്മാവിന്റെ അടയാളമാകുമെന്നുള്ളത്. ഈ രണ്ട് കാര്യങ്ങൾ മാത്രം കൂട്ടി വായിച്ചാൽ അങ്ങനെയാവും. അതുകൊണ്ട് അടുത്ത പെന്തിക്കോസ്റ്റ് പെരുന്നാളിൽ സംബന്ധിക്കുമ്പോൾ കൂടുതൽ അർത്ഥവത്തായി നമ്മൾ ഇതെല്ലാം പഠിക്കുന്നത് കൂടുതൽ അർത്ഥത്തോടുകൂടി അതിന്റെ വ്യാപ്തിയോടുകൂടി പിതാക്കന്മാർ എത്രയോ ദർശനത്തോടുകൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ കൊടുത്ത് നൽകിയതായ ചിന്തയാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി വിശ്വാസത്തിന്റെ തീക്ഷ്ണതയിലും അത് സംബന്ധിക്കുവാൻ പ്രത്യേകിച്ചതയും ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ അടയാളം മോറോനാണ്. അത് നമ്മൾ മോറോനെ പറ്റി വിശദമായിട്ട് പഠിച്ചതുമാണ്. ഈ രണ്ടടയാളങ്ങളാണ് സഭയിൽ പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിന്റെ അടയാളങ്ങളായിട്ട് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതും കൂടി ഓർത്ത് ദൈവം നമ്മളെല്ലാവരെയും ബലപ്പെടുത്തട്ടെ. പൊതുവായ പഠനത്തിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി കണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇതിന്റെ തേർഡ് പാർട്ടിലേക്ക് നമ്മൾ വന്നു. അതിന്റെ ജനറൽ സ്റ്റഡിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാമോദീസയുടെ ചരിത്ര പശ്ചാത്തലത്തെ പറ്റി നമ്മൾ കണ്ടു. യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് മാമോദീസ ഇല്ലായിരുന്നു. എട്ടാം ദിവസമുള്ള പരിച്ഛേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ബിസി 1st ശതാബ്ദത്തിലുള്ള ചില കൃതികളിൽ പ്രജാതിക്കാരൻ യഹൂദനാകുമ്പോൾ അവനെ ചേലാകർമ്മം ചെയ്തിട്ട് 7 ദിവസം കഴിഞ്ഞ് മാമോദീസ മുക്കണമെന്ന് ഹില്ലേൽ എന്ന യഹൂദ ഗുരുവിന്റെ ശിഷ്യന്മാർ പഠിപ്പിച്ചിരുന്നു. ചാവുകടലിനടുത്തുള്ള കുമ്രാൻ സന്യാസ സമൂഹത്തിലും മാമോദീസ ഉള്ള സ്നാനം കൊണ്ടാണ് പുതിയ അംഗങ്ങളെ ചേർത്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ് നമ്മൾ കണ്ടതാണ്. അതൊക്കെ അവസാന ഭാഗമായതുകൊണ്ട് അല്പ സ്പീഡിൽ പോയി എന്നുള്ളതേ ഉള്ളൂ. ഈ ചാവുകടലിനടുത്തുള്ള കുമ്രാൻ സന്യാസ സമൂഹത്തിലാണ് നമ്മുടെ യോഹന്നാൻ മാർദ്ദാന, അതുകൊണ്ടാണ് യോഹന്നാൻ മാർദ്ദാന സ്നാനം കൊടുത്തുകൊണ്ടിരുന്നത്, ആ ഒരു സ്വാധീനം കൊണ്ടാണ്. ഈ പദവിയിൽ നിന്നാണ് ക്രിസ്ത്യാനികളുടെ സ്നാനം ഉത്ഭവിച്ചത് എന്ന് വിശ്വസിക്കുന്നതിൽ തെറ്റില്ല. യോഹന്നാൻ മാർദ്ദാന നൽകിയ സ്നാനം കുമ്രാൻ സമൂഹത്തിലെ പോലെയായിരുന്നു. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. ഇനി യഹൂദന്മാർ പുറജാതികളെ മാമോദീസ മുക്കുമ്പോൾ കുഞ്ഞുങ്ങളെയും മാമോദീസ മുക്കിയിരുന്നു എന്നതിന് ധാരാളം തെളിവുകളുണ്ട്. യഹൂദന്മാരുടെ ചേലാകർമ്മത്തിന്റെ സ്ഥാനത്താണ് ക്രിസ്ത്യാനികൾ സ്നാനം ഏർപ്പെടുത്തിയത് എന്നുള്ളത് നമ്മൾ കണ്ടു. അത് അതിനെപ്പറ്റി തർക്കം ഉണ്ടായപ്പം അപ്പോസ്തല പ്രവൃത്തി 15th കൽപ്പനയെ പറ്റി യാക്കോബിന്റെ നേതൃത്വത്തിൽ സിനഡ് കൂടിയിട്ട് എഴുതി കൊടുത്തതിനെ പറ്റിയൊക്കെ നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. അതിന്റെ വിശദീകരണമുണ്ട്. പിന്നീട് രണ്ടാമത് കണ്ടത് ശിശു സ്നാനവും മുതിർന്ന സ്നാനവും തമ്മിലുള്ള വ്യത്യാസം എന്ത്. മാമോദീസ പറ്റിയുള്ള പൊതുപഠനങ്ങളായി നടക്കുന്നത് 1 ചരിത്ര പശ്ചാത്തലം, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ് സെക്ഷൻ 1. സെക്ഷൻ 1 ഈസ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഫന്റ് ബാപ്റ്റിസം ആൻഡ് അഡൾട്ട് ബാപ്റ്റിസം. ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു. കുഞ്ഞുങ്ങൾക്ക് സഭയിൽ ചേരുമ്പോൾ കുഞ്ഞുങ്ങൾക്കുള്ള ശിശു സ്നാനമെന്നും പ്രായമുള്ളവർ സഭയിൽ ചേരുമ്പോൾ മുതിർന്ന സ്നാനവും നൽകുന്നു. ഇത് രണ്ടും നമ്മൾ മനസ്സിലാകാൻ വേണ്ടി ഉപയോഗിക്കുന്നതേ ഉള്ളൂ. അതല്ല രണ്ട് സ്നാനത്തിന് പ്രത്യേകിച്ച് രണ്ട് ക്രമങ്ങളൊന്നുമില്ല, ഒരേ ക്രമങ്ങളൊക്കെ തന്നെ. ശിശുവിനെ സ്നാനം കൊടുക്കുമ്പോൾ ശിശു സ്നാനം എന്നങ്ങ് പറയുന്നു. സ്നാനം എന്ന വാക്ക് മാത്രം ഉപയോഗിച്ചാൽ മതി, മാമോദീസ എന്ന വാക്ക് മാത്രം ഉപയോഗിച്ചാൽ മതി. പക്ഷേ ഇത് രണ്ടും നൽകാറുണ്ട് കുഞ്ഞുങ്ങൾക്കും പ്രായവർക്ക്. പ്രായവ്യത്യാസമൊന്നും ഇല്ലാതെ എല്ലാവർക്കും സഭയിൽ സ്നാനം നൽകാറുണ്ട്. അല്ല, പിള്ളേരെ മാത്രം മാമോദീസ മുക്കുന്ന ഒരു സഭയല്ല നമ്മുടേത് എന്നുള്ളതും കൂടി അറിഞ്ഞിരിക്കണം. അങ്ങനെ ഗോഡ് ഫാദർ അല്ലെങ്കിൽ ഗോഡ് മദർ അല്ലെങ്കിൽ ഗോഡ് പേരന്റ് അങ്ങനെ നിൽക്കുന്നു. അവര് ശിശുവിന് വേണ്ടി അവര് സാത്താനെ തള്ളി പറയുകയും ക്രിസ്തുവിനെ ഏറ്റു പറയുകയും അതിന്റെ വിശദാംശമൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. മൂന്നാമത് കണ്ടത് ശിശുക്കളെ മാമോദീസ മുക്കരുത് എന്ന് വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ആ കാര്യം കണ്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത് ലാസ്റ്റ് ക്ലാസ്. ഡസ് ദ ബൈബിൾ സേ എനി വെയർ ദാറ്റ് ഇൻഫൻസ് ഷുഡ് നോട്ട് ബി ബാപ്റ്റൈസ്ഡ്? ഒരിക്കലും അങ്ങനെ ഇല്ല എന്നുള്ളത് തിരുവചനത്തിൽ നമ്മളെ കണ്ടു. ശിശുക്കൾക്ക് സ്നാനം നൽകരുത് എന്ന് കർത്താവ് പറഞ്ഞതായി വേദപുസ്തകത്തിൽ ഒരിടത്തും കാണുന്നില്ല. കർത്താവ് ശിശു സ്നാനത്തിനെതിരായിരുന്നുവെങ്കിൽ തീർച്ചയായും അത് എടുത്തു പറയുമായിരുന്നു. കാരണം 7th പരിച്ഛേദന നൽകി ശിശുക്കളെ യഹൂദാ സഭയിൽ ചേർത്തിരുന്നത് പോലെ ക്രിസ്തു സഭയിൽ ചെയ്യരുതെന്ന് ന്യായമായും കർത്താവ് പറയുമായിരുന്നു. പറയാത്രത്തോളം കർത്താവ് ശിശു സ്നാനത്തിനെതിരല്ലായിരുന്നു എന്ന് മനസ്സിലാക്കാം. എന്ന് മാത്രമല്ല, ശിശു സ്നാനത്തിന് അനുകൂലമായ ധാരാളം തെളിവുകൾ വേദപുസ്തകത്തിൽ ഉണ്ടെന്നത് നാം മനസ്സിലാക്കണം. ഇത് പറയുന്ന സമയത്ത് 7th ദേവാലയത്തിൽ കൊണ്ടു, 8th പരിച്ഛേദന ഏൽക്കുന്നു എന്നുള്ളതും, അതുകൂടാതെ ശുദ്ധീകരണകാലം കഴിഞ്ഞതിന് ശേഷം യേശുവിനെ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതും. അതുകൊണ്ടാണല്ലോ ശിശുക്കൾക്ക് ഇത്രയും നാൾ നിഷിദ്ധമായിരുന്ന ഒരു ശിശുക്കളെ നിഷിദ്ധമായിരുന്നു നമ്മളെ പെന്തക്കോസ്റ്റ് സഹോദരങ്ങൾക്ക് കുഞ്ഞുങ്ങളെ വേണ്ടായിരുന്നു. ആ കുഞ്ഞുങ്ങളെ വേണ്ടാതിരുന്നിടത്തു നിന്ന് ഇപ്പം മാറിയിട്ട് ഇപ്പൊ നിങ്ങള് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ, ഞാനത് പറഞ്ഞിട്ടുണ്ട് നേരത്തെ, അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാം. ഇപ്പം ഡെഡിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. കുഞ്ഞുണ്ടായി കഴിഞ്ഞ് 40 ദിവസം 56 ദിവസം കഴിയുമ്പം ഡെഡിക്കേഷൻ സമർപ്പണം, അത് ഒരു ആലയത്തിൽ കൊണ്ടുവരും. ആലയത്തിൽ കൊണ്ടുവന്ന് പ്രത്യേകിച്ച് ഒരു ക്രമമൊക്കെ ഉണ്ട്, അത് പാസ്റ്ററൊക്കെ നടത്തി അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇത് ഇത് ഇതിലേക്കൊക്കെ തിരിച്ചു വന്നേ പറ്റൂ കേട്ടോ, ഇതിലേക്ക് തിരിച്ചു വന്നേ പറ്റൂ. കാരണം ഓർത്തഡോക്സ് ആരാധന എന്ന കറതീർന്ന ആരാധനാക്രമം അതിന്റെ ഒന്നല്ലെങ്കിൽ മറ്റൊരു അംശത്തിലൂടെ എല്ലാവരും കടന്നു വരും, വന്നേ പറ്റൂ. അത് നിങ്ങൾ ഇനി അമേരിക്കയിൽ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഓർത്തഡോക്സി എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഈ ഇളക്കിപ്പെരുക്കും എല്ലാം കൈകൊട്ടിപ്പാട്ടും പ്രൈസ് ആൻഡ് വർഷിപ്പും ഒക്കെ അങ്ങ് മാറും. അത് മാറിക്കഴിഞ്ഞിട്ട് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് വളരെ സൈലന്റായി ദൈവസന്നിധിയിൽ ഉള്ള ആരാധനയാണ്. അതിലേക്ക് ഇന്ന് അമേരിക്കയിൽ ധാരാളം പേര് കടന്നു വരുന്നു എന്നുള്ളത് നമ്മുടെ നിങ്ങളുടെയൊക്കെ ചുറ്റുപാട് നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ വേദവിരീതങ്ങൾക്ക് നിലനിൽപ്പില്ല. സത്യസഭയിലേക്ക്, സത്യ ആരാധനയിലേക്ക്, ആരാധന ശൈലികളിലേക്ക് ആൾക്കാർ വരും എന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പം നമ്മുടെ KP യോഹന്നാൻ പോലും ബിലീവേഴ്സ് ചർച്ചിന്റെ ക്രമീകരണം എല്ലാം ചെയ്യുന്നത് ഓർത്തഡോക്സ് സഭയുടെ ആരാധനാ ക്രമീകരണം വഴിയായിട്ടാണ്. അദ്ദേഹം ബിഷപ്പായി, അത് കഴിഞ്ഞിട്ട് ബിഷപ്പായിട്ട് പുള്ളി ഇങ്ങനെ നടക്കുമായിരുന്നു. ഇനിയിപ്പം ഓർത്തഡോക്സ് സഭയുടെ നമ്മുടെ ചിത്തോലയും പിന്നെ വിരിക്കൂട്ട് വരെ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. കർത്തൃമേശ എടുത്തു വെക്കാനാണെന്ന് പറഞ്ഞ് കണ്ടുന്ന പുള്ളി 100 മേടിച്ചുകൊണ്ട് പോയെന്ന് കേട്ടു. ഇനിയിപ്പൊ പുള്ളി എവിടുന്നേലും ഇതുമൊക്കെ തബലേറ്റായും ഒക്കെ സംഘടിപ്പിക്കുമായിരിക്കും, അറിയാൻ മേല. ഞാൻ പറഞ്ഞത് ഇതിലേക്കൊരു ആകർഷണം എല്ലാവർക്കും ഉണ്ട്. യാഥാർത്ഥ്യം തിരിച്ചറിയുന്നവർക്ക് ഇതിലേക്കൊരു ആകർഷണം ഉണ്ടാവും. അത് നമ്മള് നമ്മുടെ സമ്പന്നതയാ കാണിക്കുന്നത് കേട്ടോ, നമ്മുടെ ആരാധനയുടെ സമ്പന്നതയാ കാണിക്കുന്നത്. വേറെ ധാരാളം ആരാധനാ ശൈലികൾ ഉണ്ടായിരുന്നല്ലോ. ഇങ്ങനെയുള്ളവർക്കെല്ലാം ഓർത്തഡോക്സ് ആരാധനയോടൊരു താല്പര്യം ഉണ്ടാകുന്നതിന്റെ കാര്യം കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അതിൽ യാഥാർത്ഥ്യം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവരുടെ കൊച്ചുകാർ പോലും ഇപ്പം കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും കാര്യതാ. നാലാമത് നമ്മൾ കാണുന്ന കാര്യം ശിശുസ്നാനത്തിനെതിരായി പറയുന്ന ന്യായവാദങ്ങൾ ഏവ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നുള്ള കാര്യം. ശിശുസ്നാനത്തിനെതിരായിട്ട് ധാരാളം കാര്യങ്ങൾ പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാർ ന്യായവാദം പറയുന്നുണ്ട്. വാട്ട് ഡു ദേ സേ എഗൈൻസ്റ്റ് ഇൻഫന്റ് ബാപ്റ്റിസം ആൻഡ് വാട്ട് ആർ ദി റിപ്ലൈസ് എന്നുള്ളതാണ്. അതിനെപ്പറ്റി ഒരു 4 കാര്യങ്ങൾ പ്രധാനമായിട്ടുമുണ്ട്. ആദ്യം വാദം കേൾക്കും, അതിനുശേഷം ഉത്തരം കേൾക്കും. ആദ്യം പറയുന്ന അവരുടെ വാദം മർക്കോസ് 16:16 ഓർത്തിരിക്കാനായിട്ട് എളുപ്പമുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 16:16 പറയുന്നത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവനോ ശിക്ഷാവിധിയിൽ അകപ്പെടും എന്ന വചനം പറയുന്നതിനാൽ ശിശുക്കൾക്ക് വിശ്വസിക്കാൻ കഴിവില്ല എന്നതുകൊണ്ട് ശിശുസ്നാനം പാടില്ല എന്നതാണ് അവരുടെ ഒരു പ്രധാന വാദം. ഹി ഹു ബിലീവ്സ് ആൻഡ് ഇസ് ബാപ്റ്റൈസ്ഡ് വിൽ ബി സേവ്ഡ് ബട്ട് ഹി ഹു ഡസ് നോട്ട് ബിലീവ് വിൽ ബി കണ്ടംഡ്. Saint Mark 16:16. Thus says the Bible, since babies cannot practice belief, they cannot be baptized. This is the important argument. ഇതാണ് അവരുടെ ഒരു വാദം. എന്താണ് അതിന്റെ ഉത്തരം നമ്മൾ കാണുക. ഈ ന്യായം സ്വീകരിച്ചാൽ നമുക്ക് എന്ത് സംഭവിക്കുന്നു? കുഞ്ഞുങ്ങൾക്ക് ദൈവരാജ്യം നിഷേധിക്കപ്പെടുന്നു. അതായത് ഒരിക്കലും അവര് രക്ഷപ്പെടില്ല. കാരണം ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്ന് കൃത്യമായിട്ട് പറഞ്ഞേക്കുന്നു. അതായത് സ്നാനം സ്വീകരിക്കാത്തവർ ശിക്ഷാവിധിയാകും. ഈ വാക്യം അതേ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ഈ പെന്തക്കോസ്തുകാരന്റെ ഒരു കൊച്ചു മരിച്ചു പോയെന്ന് വെച്ചു. കൊച്ചു മരിച്ചു പോയ സ്നാനം വെക്കാൻ പറ്റിയില്ല, അത് 13-15 ആയില്ല, അതിന് മുമ്പേ മരിച്ചു പോയി. ഇവര് പറയുന്നത് ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്നാണ് ഇവിടെ പറയുന്നത്. അവര് പറയുന്നത് ലിറ്ററലി വാക്യം വായിക്കണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ കൊച്ചു ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്ന് അവരുടെ വിശ്വാസം. അങ്ങനെയാവണം. പക്ഷെ ഇപ്പൊ ഒരു തരം പോലെ അത് മാറ്റാനായിട്ട് തുടങ്ങി. ചില ഭാഗങ്ങൾ മാത്രം ചിന്തിക്കുകയും അത് മാത്രം ബിലീവ് ചെയ്യാനായിട്ട് മറ്റുള്ളവരെ ഉപയോഗിക്കാനുള്ള ഒരു പൊടിക്കൈയായിട്ട് ഈ വാക്യം ഉപയോഗിക്കുക. അവർ പറയുന്ന ആദ്യം വിശ്വസിക്കണം പിന്നെ സ്നാനം, അത് മാത്രം അതിനകത്ത് നിന്ന് എടുക്കുന്നുള്ളൂ. രണ്ടാമത്തെ പാർട്ട് അവർ പറയുകയല്ല. വിശ്വസിക്കാത്തവനോ ശിക്ഷാവിധിയിൽ അകപ്പെടും എന്ന് പറയുന്നത് സ്നാനത്തെ പിന്താങ്ങാൻ വേണ്ടിയുള്ള ഒരു കാര്യമായിട്ട് അവർ സൂചിപ്പിക്കുക. നമുക്ക് അതിന്റെ വിശദീകരണത്തിലേക്ക് വരാം. ഈ ന്യായം സ്വീകരിച്ചാല് കുഞ്ഞുങ്ങൾക്ക് ദൈവരാജ്യം അല്ലെങ്കിൽ രക്ഷ എന്നുള്ളത് നിഷേധിക്കപ്പെടുന്നതെന്ന് വരും. പ്രായമുള്ളവർക്ക് മാത്രം ഒരുക്കപ്പെടുന്നതാണ് ദൈവരാജ്യം എന്ന് വരുന്നു. അതാണ് പ്രശ്നം. Then the kingdom of God is prepared just for the adults. Do you think that this sentence is said to forbid the infants to come into ദ എക്സ്പീരിയൻസ് ഓഫ് കിങ്ഡം ഓഫ് ഗോഡ്. ദൈവത്തിന്റെ രാജ്യ അനുഭവത്തിൽ നിന്ന് നിഷേധിച്ചുകൊണ്ടാണോ ഇത് പറഞ്ഞേക്കുന്നത്? സെക്ടേറിയൻ വിഭാഗത്തിന്റെ ഈ അവസ്ഥ ധാരണയ്ക്ക് കർത്താവ് നൽകുന്ന മറുപടി എന്താണെന്ന് നോക്കാം. സെയിന്റ് മാർക്ക് ചാപ്റ്റർ നമ്പർ 10 വേഴ്സ് നമ്പർ 14 അവിടെ പറയുന്നത്, ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടയരുത്, എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം എന്നുള്ളതാണ് സെയിന്റ് മാർക്ക് ചാപ്റ്റർ നമ്പർ 10 വേഴ്സ് നമ്പർ 14 ഇവിടെ പറയുന്നത്. അതുകൊണ്ട് പ്രായമുള്ളവരെ കുറിച്ച് കർത്താവ് പഠിപ്പിച്ചത് തുടർന്ന് പറയുന്നു, ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്തവന് അതിൽ പ്രവേശിപ്പാൻ സാധ്യമല്ല. ഈ രണ്ട് വാക്യങ്ങളും 14-15 വാക്യങ്ങൾ കൂട്ടി വായിച്ചാൽ ആദ്യത്തെ വാക്യം കുഞ്ഞുങ്ങളെ പറ്റി പറയുന്നു, രണ്ടാമത്തെ വാക്യം പ്രായമായവരെ പറ്റി പറയുന്നു. പ്രായമായവർ പോലും ഈ കുഞ്ഞുങ്ങളെ പോലെ ആയി തീരണമെന്നാ പറയുന്നേ. നീ ബന്ധുക്കാർ പറയുന്നു നീ പ്രായമായി കഴിഞ്ഞ സ്ഥാനം ഏൽക്കണമെന്ന്. യേശുക്രിസ്തു പറയുന്നു നീ പ്രായമായാലും നീ തിരിഞ്ഞ് ശിശു ആകണമെന്ന്. ബന്ധുക്കാര് പറയുന്നത് ശിശുവിനെ വേണ്ടെന്ന്, യേശു പറയുന്നത് ശിശുവിനെ വേണമെന്ന്. മനസ്സിലായി? എന്റെ അടുക്കൽ വരുവാൻ വിടുവീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അന്നേരം കുറച്ച് പിള്ളേരുണ്ടായിരുന്നു. ഈ അതിന്റെ പശ്ചാത്തലം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഒരു പുതിയ ദൈവരാജ്യാനുഭവത്തിന് വേണ്ടി കാത്തിരുന്ന അടിമത്തുന്ന വിമോചനത്തിന് വേണ്ടി ഒരുപക്ഷെ യേശു രാജാവായിരിക്കുമെന്ന് പോലും ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു പ്രായമുള്ളവരുടെയും യുവാക്കന്മാരുടെയും ഒരു 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 സംഘം, അവരെ കൊച്ചു കുഞ്ഞുങ്ങൾ യേശുവിന്റെ അരികിലേക്ക് വരുമ്പോൾ അവരെ തടയുകയാണ്. ആ തടയുമ്പോഴാണ് യേശു ക്രിസ്തു പറയുന്നത്, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ദൈവരാജ്യം, അതായത് ഞാൻ സ്ഥാപിതമാക്കുമെന്ന് വിചാരിക്കുന്ന ദൈവരാജ്യം ഈ കുഞ്ഞുങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ തിരിഞ്ഞ് പിള്ളേരെ പോലെ ആകണമെന്ന് കർത്താവ് പറയുമ്പോൾ ആ കൽപ്പനയുടെ പ്രാധാന്യം എത്രമാത്രം അവിടെ നിലനിൽക്കെ വീണ്ടും ഏതെങ്കിലും ഒരു സ്നാനത്തിന്റെയോ മറ്റെന്തിന്റെയെങ്കിലുമോ പേര് പറഞ്ഞ് ശിശുക്കളെ മാറ്റി നിർത്തുക, 13 വയസ്സ് വരെ 15 വയസ്സ് വരെ മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു തെറ്റാണെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചോണം. അതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ ദൈവരാജ്യം അതിൽ കടപ്പാനായിട്ട് നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് 15-ാം വാക്യത്തിൽ പറയുന്നത്. അപ്പോൾ ശിശുക്കൾക്കും ശിശുക്കളെ പോലെ ഉള്ളവർക്കുമാണ് സ്വർഗരാജ്യം എന്ന കർത്താവിന്റെ പഠിപ്പിക്കൽ തിരിച്ചറിയാനുള്ള ബോധം അബദ്ധ ഉപദേശക്കാർക്കുണ്ടായാൽ വചന നിഷേധികളാകാതിരിക്കാം. അതുകൊണ്ട് നമ്മളും ഈ കാര്യങ്ങളെല്ലാം പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള തെറ്റിൽ നിന്ന് തിരികെ വരാൻ തക്കവണ് നമുക്ക് സാധിക്കണം. മർക്കോസ് 16:15 ഇനി മർക്കോസ് 16:16 നമ്മുടെ അവർ പറയുന്ന വാക്യം, അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കുക. ഇത് നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുള്ള തുടക്കത്തിലെ നമ്മളൊന്ന് പറഞ്ഞതാണെങ്കിലും നമുക്ക് ഇതിനകത്തുള്ളത് കൊണ്ട് പറഞ്ഞു മുന്നോട്ട് പോവാം. മർക്കോസ് 16:15 16-ാം വാക്യത്തോട് ചേർത്ത് വായിക്കണം. ഒന്ന് വായിച്ചേ 15-ാം വാക്യം.
പിന്നെ അവൻ അവരോട്, നിങ്ങൾ പോയി സകല സൃഷ്ടിയോടെ സുവിശേഷം പ്രസംഗിക്കേ. ജ്ഞാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും.
എക്കോ കേൾക്കുന്നതിന്റെ കാര്യം, ജിജി പിന്നെ ലൗഡ് സ്പീക്കറിലാണ് കേട്ടേക്കുന്നത്?
ഞാൻ ഇപ്പൊ ആക്കിയതാ, എനിക്ക് എന്റെ എല്ലാ ലൈനും മ്യൂട്ട് ചെയ്തവരങ്ങ്.
ഇപ്പൊ ലൗഡ് സ്പീക്കറാണ് മാറ്റിയാ മതി. ഹെവി വെച്ച് കേൾക്കുക അല്ലെങ്കിൽ ഇയർഫോൺ വെച്ച് ഉപയോഗിക്കുക. ലൗഡ് സ്പീക്കറാണ് മാറ്റി കഴിഞ്ഞാൽ ഇപ്പൊ മാറിക്കോളും. അത് മാത്രമേ ഇത് ഓപ്പൺ ആയിട്ടുള്ളല്ലേ ഈ ഫോണ്. അതുകൊണ്ട് നമുക്ക് അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ 15-ാം വാക്യത്തിൽ പറയുന്നു ഞാൻ സത്യമായും സത്യമായും മർക്കോസിന് ശേഷം 16:15 ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സകല ജാതികളോടും സുവിശേഷം പ്രസംഗിപ്പിൻ എന്ന് പറഞ്ഞിട്ടാണ് 16-ാം വാക്യം പറയുന്നത്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പോൾ ഈ സുവിശേഷം അറിയിക്കാൻ പറഞ്ഞേക്കുന്ന ആരോടാ? സകല ജാതികളോടും. നിങ്ങൾ ഭൂലോകമൊക്കെയിലും പോയി, അപ്പോൾ ജാതികളില് സുവിശേഷം കേൾക്കുന്ന പ്രായമുള്ളവർ, കർത്താവിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും ഉണ്ട്. അതിൽ സുവിശേഷം കേട്ട് വിശ്വസിക്കുന്നവർ സ്നാനമേൽക്കുകയും രക്ഷിക്കപ്പെടുകയും ചെയ്യും, അല്ലാത്തവർ ശിക്ഷാവിധിയിൽ അകപ്പെടും എന്നുള്ളതായി പറയുന്ന കാര്യം കേട്ടോ. നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സുവിശേഷം അറിയിക്കണം. ആരോടാ അറിയിക്കേണ്ടത്? അന്ന് ആരും സുവിശേഷം കേട്ടിട്ടില്ല, കേൾക്കാത്തവരെല്ലാം ജാതികളെന്ന് വിളിച്ചിരുന്നു. ആ ജാതികൾ ഇന്ത്യയിലും അങ്ങനെയുള്ള ജാതികളോടാണ് വന്ന് മാർത്തോമാ ശ്ലീഹ സുവിശേഷം അറിയിക്കുന്നത്. ആ കേൾക്കുന്നവരിൽ പ്രായമുള്ളവരുണ്ടല്ലോ, അവർ കേൾക്കുന്നു, മനസ്സിലാക്കുന്നു, എന്നിട്ട് വിശ്വസിക്കുന്നു, വിശ്വസിച്ചിട്ട് അവർ സ്നാനമേൽക്കുന്നു. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ വാക്യം പറഞ്ഞേക്കുന്നത്. അതല്ലാതെ ഈ വാക്യം എടുത്ത് എപ്പോഴും ഞാൻ പിന്നീട് പറഞ്ഞതാണ്, ഈ കുഞ്ഞുങ്ങൾ അടുത്ത തലമുറ ഉണ്ടായി കഴിഞ്ഞപ്പോ ഈ വിശ്വസിച്ചവരുടെ സന്താനങ്ങളുടെ അവസ്ഥ എന്ത് എന്നുള്ളതിനെ പറ്റി വലിയൊരു തർക്കം ഉണ്ടായി. അതാണ് കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിച്ചത്, ഫസ്റ്റ് കൊരിന്ത്യൻ ചാപ്റ്റർ നമ്പർ 7 വേഴ്സ് നമ്പർ 14. അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം വിശദീകരിക്കപ്പെടും, അവിശ്വാസിയായ ഭാര്യ സഹോദരൻ മുഖാന്തരം വിശദീകരിക്കപ്പെടും, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധരെന്ന് വരും, ഇപ്പോഴും അവർ വിശുദ്ധരാകുന്നു. അതായത് വിശ്വസിച്ച് സ്നാനമേറ്റ് വന്നവരുടെ മക്കൾ വിശുദ്ധരാണ്. അത് വളരെ കൃത്യമായി തിരുവചനം പറയുന്ന കാര്യം. അപ്പൊ അടുത്ത തലമുറ വന്നപ്പോൾ, സുവിശേഷം കേട്ട അടുത്ത തലമുറയിലേക്ക് വന്നപ്പോൾ അവരെ പിന്നീട് മാറ്റി നിർത്തണോ എന്നുള്ള ആ ഒരു ചോദ്യത്തിൽ നിന്നാണ് കുഞ്ഞുങ്ങൾക്കും സ്നാനം കൊടുക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് സഭ കാലാകാലങ്ങളായി എത്തിച്ചേർന്നത്. ഇത് നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് വേദപുസ്തകത്തിൽ ഈ വാക്യം എഴുതിയിട്ടുണ്ട്. ഈ വാക്യം എഴുതിയിരിക്കുന്നത് നിങ്ങൾ പൂതനമൊക്കെയും പോയി സുവിശേഷം അറിയിപ്പി എന്ന് പറഞ്ഞതിനോട് ചേർത്ത് വായിക്കണം. 15 മറന്നിട്ട് 16 മാത്രം എടുത്ത് ഈ വ്യാഖ്യാനിക്കുമ്പോഴാ ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യത്തിലാണ് അത് പ്രാബല്യത്തിൽ വരിക എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ വരട്ടെ ന്യായം ഇവര് പറയുന്നത് എന്നുള്ളത് ചിന്തിക്കുക. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ശിശു സ്നാനത്തെ പറ്റിയുള്ള ഒരു പരാമർശനമേ അല്ല ഇത്. കാരണം ഇവിടെ കുഞ്ഞുങ്ങൾക്ക് സ്നാനം കൊടുക്കരുത് എന്നൊരു വാക്കൂടെ പറയുന്നില്ല. ഇവർ ഈ വാക്യത്തെ വളച്ചൊടിച്ചാണ് കുഞ്ഞുങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രായമായില്ലല്ലോ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് അവര് പറയും കുഞ്ഞുങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രായമായില്ലല്ലോ, കുഞ്ഞുങ്ങൾക്ക് പിന്നെ സ്നാനം സ്വീകരിക്കുന്ന പിന്നെ എങ്ങനെയാ വിശ്വസിക്കാതെ സ്നാനം ഏൽക്കുന്നത്. ഇതിവിടെ കുഞ്ഞുങ്ങളെ പറ്റി പറഞ്ഞേക്കുന്ന കാര്യമല്ല ഇത്. ഇത് കുഞ്ഞുങ്ങൾക്ക് അതായിട്ട് പറഞ്ഞേക്കുന്ന വിഷയമല്ല ഇത്. പൂതനമൊക്കെയും പോയി ജാതികളോട് സുവിശേഷം അറിയിക്കാനും ആ ജാതികളിൽ നിന്ന് കേൾക്കുന്നവർ അവരിൽ നിന്ന് വിശ്വസിക്കുകയും സ്ഥാനം ഏൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ആ പശ്ചാത്തലം മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾ അവിടെ ആരെങ്കിലും ഈ വാക്യം ഇനിയും പറയുവാണെങ്കിൽ, അല്ലെങ്കിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതിന് തൊട്ട് മുമ്പിലത്തെ വാക്യം കൂടി ചേർത്ത് വേണം ഇത് വായിക്കുവാൻ എന്നുള്ളത്. അതുകൊണ്ട് ഈ വാക്യം ശിശുസ്നാനത്തിനെതിരായി ഉപയോഗിക്കാവുന്നതല്ല എന്ന് വളരെ സ്പഷ്ടമാണ്. ഇനി 16 വാക്യത്തിലേക്ക് വന്നാൽ പുരാതന കയ്യെഴുത്ത് പ്രതികളിൽ ഈ 16 വാക്യം കാണുന്നില്ല. ഞാൻ നേരത്തെ ചോദിച്ചതാ, എന്നാലും ഒരു പ്രാവശ്യം കൂടി ജിജി പറഞ്ഞാട്ടെ. 16 അധ്യായത്തിന്റെ 1 മുതൽ 8 വരെ വാക്യങ്ങള് എന്തോ അതിനകത്ത് അത് എല്ലായിടത്തും കാണുന്നുണ്ട്. 9 മുതൽ 20 വാക്യം വരെ, 9 തുടങ്ങുമ്പോ 20 അവസാനിച്ചു കഴിയുമ്പോ ഉള്ള പ്രത്യേകത പറഞ്ഞു അതൊരു ബ്രാക്കറ്റിലിട്ടേക്ക. അതാ 9 മുതൽ 20 വാക്യം വരെ ബ്രാക്കറ്റിലിട്ടിരിക്കുന്നതിന്റെ അർത്ഥം പിൽക്കാലത്ത് അത് കൂട്ടിച്ചേർത്തതാണെന്ന് കാണിക്കാനാണ്. ഇപ്പൊ മൂല ഭാഷയിലുള്ളതല്ല, പിന്നീട് അത് ചേർത്തതാണെന്ന് കാണിക്കാനായിട്ടാണ്. അത് വളരെ പഠന വിധേയമായതും ബന്ധുക്കോസുകാർ പോലും അംഗീകരിക്കുന്നതും ഒരുവിധം ബോധമുള്ള ബന്ധുക്കോസുകാർ വരെ അംഗീകരിക്കുന്നതുമായ കാര്യമാണ്. ആകെയാൽ മർക്കോസ് 16:16 അടിസ്ഥാനമാക്കി ശിശുസ്നാനം തെറ്റാണ് അഥവാ ശിശുക്കൾക്ക് ദൈവരാജ്യം അല്ലെങ്കിൽ രക്ഷ നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് അജ്ഞതയും വേദവിപരീതവും മനുഷ്യത്വരഹിതവും സർവ അബദ്ധവുമാണ്. കാരണം ഇവരുടെ കുഞ്ഞുങ്ങൾ തന്നെ ഇതിനു മുമ്പേ മരിച്ചുപോയാൽ അവർക്കും രക്ഷയില്ല, അവർക്കും ദൈവരാജ്യം ഇല്ല എന്ന് തന്നെയാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് അതിന് യാതൊരു ന്യായമുള്ള കാര്യമല്ല. കാരണം നിങ്ങളുടെ മക്കൾ വിശുദ്ധരാണോ തിരുവചനം പറഞ്ഞേക്കുന്നത്. കർത്താവ് ശിശുക്കൾക്ക് വാഗ്ദത്തം ചെയ്ത ദൈവരാജ്യം നിഷേധിക്കുവാൻ അല്പായുസായ ആർക്കാണ് അവകാശം തന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഉത്തരം. അതുകൊണ്ട് മർക്കോസ് 16:16 പറ്റി പറയുമ്പോൾ പ്രധാനമായിട്ടും 2-3 കാര്യങ്ങൾ ഓർത്തിരിക്കുക. 16:16 മാത്രമായിട്ട് വായിക്കാതെ 15 തുടർച്ചയാണ്. 15 വാക്യത്തിൽ പറഞ്ഞേക്കുന്ന കാര്യത്തിന്റെ പൂർത്തീകരണമാണ് 16 വാക്യം. ജാതികളോട് സുവിശേഷം അറിയിക്കാൻ പറഞ്ഞു. അങ്ങനെ ജാതികളിൽ നിന്ന് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവരാണ് രക്ഷ പ്രാപിക്കുന്നതെന്ന്, അല്ലെങ്കിൽ അവർക്ക് രക്ഷയുണ്ട് എന്ന് കാണിക്കാനായിട്ടുള്ള വാക്യം. അല്ലാതെ ശിശുസ്നാനത്തിനെതിരായിട്ട് എഴുതിയേക്കുന്ന വാക്യമല്ല. കാരണം ശിശുക്കളെ പോലെ ആയിത്തീരുന്നവർക്കേ ഉള്ളൂ ദൈവരാജ്യം എന്നും, പിന്നീട് അടുത്ത തലമുറ കുഞ്ഞുങ്ങള് അവരെ പറ്റിയുള്ള അവസ്ഥ, വിശ്വസിച്ച് സ്നാനമേറ്റവരുടെ മക്കളെ പറ്റിയുള്ള തർക്കമുണ്ടായപ്പോൾ അവര് വിശുദ്ധരാണെന്ന് പൗലോസ് ശ്ലീഹ തന്നെ പറഞ്ഞിരിക്കുന്നു എന്നുള്ള വാക്യങ്ങളൊക്കെയും ചേർത്ത് ഈ വാക്യം ശിശുസ്നാനത്തിനെതിരല്ല, അവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ് ദൈവരാജ്യം. മർക്കോസിന്റെ സുവിശേഷം 10:14-15 വാക്യങ്ങളിൽ കുഞ്ഞുങ്ങൾക്കാണ് ദൈവരാജ്യം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്, നമ്മളും തിരിഞ്ഞ് കുഞ്ഞുങ്ങളെ പോലെ ആയെങ്കിലേ ദൈവരാജ്യം കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ആ എന്റെ മറുപടി അവസാനിപ്പിക്കുന്നു. 2 ഇഷ്യൂ എന്ന് പറയുന്നത്, അവരുന്നയിക്കുന്നത് ശിശുക്കളുടെ സ്നാനത്തെ കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നില്ല എന്നുള്ളതാണ് അവരുടെ അതിനെപ്പറ്റിയുള്ള മറ്റൊരു തർക്കം. അനദർ പ്രോബ്ലം ദേ ബ്രിങ് ഫോർവേഡ് ഈസ് ദാറ്റ് ദേർ ഇസ് മെൻഷൻ അബൌട്ട് ഇൻഫന്റ് ബാപ്റ്റിസം ഇൻ ദ ബൈബിൾ. ലൈക്ക് എബവ് മെൻഷൻ, ഇറ്റ് ഇസ് നോട്ട് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വാട്ട് ഈസ് മെൻഷൻഡ് ഇൻ സെയിന്റ് മാർക്ക് ചാപ്റ്റർ നമ്പർ 10 വേഴ്സ് നമ്പർ 14 ഈസ് സപ്പോർട്ടിംഗ് ഇൻഫന്റ് ബാപ്റ്റിസം. നോട്ട് ഓൺലി ദാറ്റ് വി സീ ദാറ്റ് when Gentiles came into Christian faith, the whole family came forward and took baptism. For example, in Acts 16:15 ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്നപ്പോഴ് ഒരു കുടുംബം മുഴുവനായിട്ട് സ്നാനമേറ്റതായിട്ട് നമ്മൾ കാണുന്നു. അതിൽ വരണം നേരത്തെ കണ്ടതായിരുന്നാലും വായിച്ചു 16:15 അവളും കുടുംബം ആരുടെ കാര്യം എന്നറിയാം? തീർത്ഥഗിരാക്കാരിയായിരിക്കുന്ന അല്ല ലുദിയയുടെ കാര്യം. ലുദിയയുടെ കുടുംബവും ഇവിടെ കുടുംബവും എന്ന് പറയുമ്പോ അതിനകത്ത് പിന്നെ 13 വയസ്സ് കഴിഞ്ഞൊരു മാത്രമൊന്നല്ല അങ്ങനെ കൃത്യമായിട്ട് എഴുതി വെക്കാഞ്ഞ്. അല്ല കുടുംബം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾ, കുടുംബം എന്നൊരു വാക്ക് ഉപയോഗിക്കുമ്പോ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ട് എന്നുള്ളത്. കാരണം അവള് കുടുംബം എന്ന് പറയുമ്പം കുഞ്ഞുങ്ങളില്ലാത്ത ഒരു പ്രായമായ ഒരു സ്ത്രീയെ പറ്റി അല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അവള് വളരെ ആക്റ്റീവായി കുടുംബത്തെ നന്നായിട്ട് നോക്കുകയും കുഞ്ഞുങ്ങളുടെ ഉടുപ്പുകളൊക്കെ നെയ്യുകയോ ഒക്കെ ചെയ്യുന്ന ആളാണെന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് ലുദിയായും ഭർത്താവും മാത്രമേ മാമോദീസ മുങ്ങിയുള്ളൂ എങ്കിൽ കുടുംബം മുഴുവൻ എന്ന് പറയുകയില്ലായിരുന്നു. പ്രായമായവർ അപ്പോൾ മാമോദീസ മുങ്ങി, കുഞ്ഞുങ്ങളെ കുറെ കഴിഞ്ഞേ മാമോദീസ മുക്കിയുള്ളൂ എന്ന് പറയുന്നില്ല. ലുദിയായുടെ കുടുംബം മക്കളും കൊച്ചുമക്കളും എല്ലാം ഉൾപ്പെടെ ഉള്ള കൂട്ടുകുടുംബമാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി അതേ അതേ അധ്യായത്തിൽ തന്നെ 33-ാം വാക്യം
അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവരെല്ലാവരും താമസിയാതെ സ്നാനമേറ്റു.
ഫിലിപ്പിയിലെ കാരാഗ്രഹ പ്രമാണിയുടെ കാര്യമാണ് പറയുന്നേ. ഈ കാരാഗ്രഹ പ്രമാണിയും തന്റെ തനിക്കുള്ളവരെല്ലാവരും, തനിക്കുള്ളവരെല്ലാവരും എന്ന് പറഞ്ഞാൽ പിള്ളേരില്ലായിരുന്നു എന്നാ ചോദ്യം. എല്ലാരും ഉണ്ട്, പിള്ളേരും കുഞ്ഞുങ്ങളും എല്ലാം ഉണ്ട്. അവരെല്ലാരും സ്നാനമേറ്റു, മാമോദീസ സ്വീകരിച്ചു. അതുകൊണ്ട് കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് മാമോദീസ സ്വീകരിച്ചതെന്ന് നമുക്ക് കാണാം. ഇതുപോലെയാണ് 1 കൊരിന്ത്യർ 1:16
സ്റ്റെഫാനോസിന്റെ ഭവനക്കാരും ഞാൻ സ്നാനം കഴിപ്പിച്ചു, അതല്ലാതെ മറ്റു വല്ലവരെ സ്നാനം കഴിച്ചുവോ എന്ന് ഞാൻ ഓർക്കുന്നില്ല.
സ്തെഫാനോസിന്റെ ഭവനക്കാരെ അല്ലെങ്കിൽ സ്തെഫാനോസിന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ സ്തെഫാനോസിന്റെ കുടുംബക്കാരെ, സ്തെഫാനോസിന്റെ കുടുംബക്കാരെ മുഴുവൻ വിശുദ്ധ പൗലോസ് സ്നാനപ്പെടുത്തി എന്ന് പറയുന്നു. അപ്പോ കുടുംബത്തിൽ കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തിയിട്ടല്ല. ഈ മൂന്ന് കാര്യങ്ങളിലും ഉദാഹരണങ്ങളിലും കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തിയിട്ടല്ല, അവർക്ക് എല്ലാവർക്കും കൂടെ കുടുംബം മുഴുവനായിട്ടാണ് സ്നാനം കൊടുത്തത്. അപ്പോ രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ There is no mention about infant baptism in the Bible എന്ന് പറഞ്ഞാൽ കുടുംബക്കാരെയും കൂടി സ്നാനം മുക്കിയിട്ടുണ്ടെന്നുള്ള പ്രവൃത്തികൾ 16:15, 16:33, 1 കൊരിന്ത്യർ 1:16 ഈ വാക്യങ്ങളിലെല്ലാം കുടുംബം മുഴുവനായി സ്നാനമേറ്റു എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളും അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാവുന്ന കാര്യം. ഇനി 3rd മറ്റൊരു അവരുടെ വാദഗതി എന്ന് പറയുന്നത് സ്വന്തം വിശ്വാസം കൊണ്ടല്ലാതെ രക്ഷിക്കപ്പെടുവാൻ സാധ്യമല്ല എന്നതാണ്. കുഞ്ഞുങ്ങള് പിള്ള കുഞ്ഞുങ്ങളെ മാമോദീസ മുക്കിട്ടൊന്നും കാര്യമില്ല, സ്വന്തം വിശ്വാസം കൊണ്ടേ രക്ഷിക്കപ്പെടുകയേ ഉള്ളൂ എന്ന് പറയുന്നതായ ഒരു ഇഷ്യൂ ആണ് അടുത്തത്. അവിടെ നമ്മള് കാണുന്നതായ കാര്യം ഈ പ്രസ്താവന വിശുദ്ധ വേദപുസ്തകത്തിന് നിരക്കുന്നതല്ല. കാരണം മറ്റുള്ളവരുടെ വിശ്വാസത്താലും ഒരാൾ രക്ഷിക്കപ്പെടും. മർക്കോസ് 2:5 വായിക്കണമെന്നില്ല. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം എല്ലാ നൊയമ്പിലെയും 3-ാമത്തെ ആഴ്ചയിൽ നമ്മൾ ഓർക്കുന്നതാണ് തളർവാദ രോഗിയെ സൗഖ്യമാക്കുന്നതായ സംഭവം. ആ തളർവാദ രോഗിയെ സൗഖ്യമാക്കുമ്പോൾ തളർവാദ രോഗിയുടെ വിശ്വാസം കണ്ടിട്ടാണോ, അയാളുടെ വിശ്വാസം കണ്ടിട്ടാണോ ഈ തളർവാദ രോഗിയെ സൗഖ്യമാക്കുന്നത്? അല്ല. പിന്നെ ആരുടെ വിശ്വാസം കണ്ടിട്ടാ? അവനോ അവരുടെ വിശ്വാസം, ആരവർ? ഈ ചുമന്നുകൊണ്ട് വന്ന 4 പേര് അവരുടെ തീക്ഷ്ണത, വിശ്വാസത്തിന്റെ തീക്ഷ്ണത മൂലം ഈ രോഗിക്ക് കിട്ടിയതല്ല. ആദ്യമേ പറഞ്ഞു, മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു, പിന്നീടാണ് രോഗശാന്തി. അപ്പൊ മറ്റുള്ളവരുടെ വിശ്വാസം, ഈ തളർന്നു കിടക്കുന്നതിനോട് ചോദിച്ചില്ല നിനക്ക് വിശ്വാസമുണ്ട്. അവൻ ചിലപ്പോ ഒരുപക്ഷെ മനസ്സില് ഓ എനിക്ക് രക്ഷയൊന്നും ഉണ്ടാകുന്ന വിചാരിച്ചായിരിക്കും ഒരുപക്ഷെ കിടന്നത്. അതിനെപ്പറ്റി ഒന്നും ദിവസം പറയുന്നില്ല. ഒരുപക്ഷെ അങ്ങനെ ആവാം, മാനുഷിക ചിന്തകളല്ലേ, ആവാം. പക്ഷെ എങ്കിൽ പോലും മറ്റുള്ളവരുടെ വിശ്വാസം കണ്ടിട്ട് ഇവന് രക്ഷ കിട്ടി. എന്നാക്കിയാ കിട്ടിയത്? പാപമോചനം കിട്ടി, അവന് രോഗശാന്തിയും കിട്ടി, രണ്ടു കാര്യങ്ങളും കിട്ടി. അതുകൊണ്ട് തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾ അവര് കളങ്കരഹിതരാണ്. മമദീസയിലൂടെ ലഭ്യമാകുന്നത് ആദിമ പാപത്തിൽ നിന്നുള്ള വിമോചനമാണ്. അത് തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്ക് നമ്മുടെയൊക്കെ അവിടെ നിൽക്കുന്നവരുടെ വിശ്വാസം കൊണ്ട്, പ്രത്യേകിച്ച് ഗോഡ് ഫാദർ അല്ലെങ്കിൽ ഗോഡ് മദർ, ഗോഡ് പേരന്റ് എന്ന് പറയുന്നവരുടെ വിശ്വാസം കൊണ്ട്, മാതാപിതാക്കളുടെ വിശ്വാസം കൊണ്ട് തീർച്ചയായിട്ടും ലഭ്യമാകും എന്നുള്ളതിൽ സംശയമില്ലാത്ത കാര്യമാണ്. വിശുദ്ധ മർക്കോസ് 8:13 ഒന്ന് ഒന്ന് വായിച്ചേ. സെയിന്റ് മാർക്ക് 8:13
അവൻ ആത്മാവിന്റെ ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നുണ്ട്. ഈ തലമുറയ്ക്ക് അടയാളം ലഭിച്ചില്ലാതെ ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു.
മർക്കോസ് 8:13
അച്ഛാ അത് മാത്യു ആണ്. മാത്യു
സോറി സോറി മത്തായിയുടെ സുവിശേഷം. സെയിന്റ് മാർക്ക് 8:30
പിന്നെ യേശു ശതാധിപനോട്, പോകാൻ നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവന്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു.
നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. എന്താ അവൻ വിശ്വസിച്ചല്ല, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. സൗഖ്യം വന്ന ആർക്കാ? അവന്റെ ബാല്യക്കാരന്. അതായത് ഈ ബാല്യക്കാരന് സൗഖ്യം വന്നത് ശതാധിപന്റെ വിശ്വാസം കൊണ്ട്, അതായത് മറ്റൊരാളുടെ വിശ്വാസം കൊണ്ട് വേറെ ഒരാൾക്ക് സൗഖ്യം ലഭിക്കുന്നു. അതുകൂടാതെ മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ 17-ാം അധ്യായത്തില് ഒരു മനുഷ്യൻ പിശാച് ബാധിതനായ തന്റെ മകനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് 17:14-18 17-ാം അധ്യായത്തിന്റെ 14 മുതൽ 18 വരെ വാക്യങ്ങളിലാണ്. വി സീ ദാറ്റ് എ മാൻ ബ്രോട്ട് ഹിസ് സൺ ഹു വാസ് പൊസസ്ഡ് ബൈ ഡീമൺ ടു ദ ഡിസൈപ്പിൾസ് ആൻഡ് ദേ കുഡ് നോട്ട് ക്യൂർ ഹിം. ദ ഫാദർ ആൻഡ് മേ ബി ദ സൺ ടു ഹാഡ് ഫെയ്ത്ത്, but the disciples had no faith and they could not cure him. അപ്പോൾ അതുകൊണ്ട് അവരുടെ അവിശ്വാസം കാരണം സൗഖ്യമാക്കാൻ പറ്റിയില്ല. ഇന്നും വിശ്വാസമുള്ള ഒരു സഭയിൽ കൂടിയാണ് പാപമോചനവും രക്ഷയും നൽകപ്പെടുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ അവിശ്വാസം മറ്റു പലർക്കും അയാളുടെ സ്വന്തം വിശ്വാസമോ അവിശ്വാസമോ ഒന്നുമല്ല, മറ്റുള്ളവരുടെ വിശ്വാസവും അവിശ്വാസവും പോലും നമ്മുടെ രക്ഷയ്ക്ക് മുഖാന്തരമാകുന്ന ഈ വാക്യങ്ങളെല്ലാം പറഞ്ഞത്. രണ്ടു വാക്യങ്ങളിൽ നമ്മുടെ വിശ്വാസം നമ്മുടെ രക്ഷയ്ക്ക് മുഖാന്തരമാകും. മൂന്നാമത്തെ വാക്യം പറഞ്ഞു മൊത്തം 14 മുതൽ 18 വരെ വാക്യങ്ങളിൽ ശിഷ്യന്മാരുടെ അവിശ്വാസം വിശ്വാസമുണ്ട്. ഈ ശിഷ്യന്മാരുടെ അവിശ്വാസം മറ്റുള്ളവർക്ക് അനുഗ്രഹത്തിന് തടസ്സമായി നിന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് കാണുന്നു. അതുകൊണ്ട് സഭയായി വിശ്വാസത്തിൽ നിലനിൽക്കുമ്പോൾ സത്യസഭ, വിശ്വാസമുള്ള സഭ, അതിലൂടെ ഈ കുഞ്ഞുങ്ങൾക്ക് പാപമോചനം ലഭിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഇന്നും വിശ്വാസമുള്ള സഭയിൽ കൂടി പാപമോചനവും രക്ഷയും നൽകപ്പെടുന്നു. ദൈവത്തിന്റെ രക്ഷയിന്റെ വാഗ്ദാനം മാത്രമല്ല നൽകപ്പെട്ടതെന്ന് വിശുദ്ധ പത്രോസ് ശ്ലീഹായുടെ ആദ്യ പ്രസംഗത്തിൽ തന്നെ പറയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ കണ്ടതാണ്, വീണ്ടും കാണുന്നു. Acts of Apostles, chapter number 2, verse number 38 and 39, please. Apostles of the 2nd
പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിയും, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു.
അപ്പോൾ സ്നാനമേൽക്കുമ്പോൾ ലഭിക്കുന്ന പരിശുദ്ധാത്മാവ് എന്ന ദാനം, ആ പരിശുദ്ധാത്മാവ് എന്ന ദാനം ഇന്ന് അവിശ്വാസികളായ നിങ്ങൾ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുകയാണ്. പക്ഷേ ഈ വാഗ്ദത്തം ആർക്കു വേണ്ടി വെച്ചേക്കുക? വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും, ഇനിയും കർത്താവ് വിളിച്ചു വരുത്താനിരിക്കുന്ന സകലർക്കും വെച്ചേക്കുക. അപ്പൊ അടുത്ത തലമുറയ്ക്കും കൂടി വെച്ചേക്കുക എന്നർത്ഥം. മനസ്സിലായോ? ചെക്കന എന്നുള്ള ഗ്രീക്ക് വാക്കാണ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇൻഫന്റ് എന്ന മലയാളത്തിലോട്ട് എഴുതേണ്ടത്, മീൻസ് ശിശു എന്നാ എഴുതേണ്ടത്, കുഞ്ഞുങ്ങളെന്നല്ല, നിങ്ങളുടെ ശിശുക്കൾക്കും. അങ്ങനെയാണ് നമ്മൾ ശിശു സ്നാനം എന്ന വാക്ക് തന്നെ ഡിറൈവ് ചെയ്ത് വരുന്നതിന്റെ കാര്യത. കുഞ്ഞുസ്നാനം എന്നല്ല പറയുന്നത്, ശിശു സ്നാനം എന്നാ പറയുന്നത്. കാരണം തെക്കന എന്നുള്ള വാക്ക് ഇവിടെ ഈ പരിശുദ്ധാത്മാവിന്റെ ദാനത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു. അവൾ വളരെ കൃത്യമായി ഈ വചനങ്ങളെല്ലാം കുഞ്ഞുങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും എന്ന് വളരെ കൃത്യമായിട്ട് കാണിക്കുന്നതാണ്. ഒന്ന് യോഹന്നാൻ 2:12 അതിനെ സാധൂകരിക്കുന്നതാണ്. 1 John 2:12.
കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് അവന്റെ നാമം
അപ്പൊ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് അവന്റെ നാമം നിമിത്തം ഈ വാഗ്ദത്തം ലഭിച്ചിരിക്കുക. അതായത് ഓരോരുത്തരെയും അവിടെ പിതാക്കന്മാരെ, യുവാക്കന്മാരെ, കുഞ്ഞുങ്ങളെ, ബാല്യക്കാരെ, ഓരോരുത്തരെയും പേര് വിളിച്ച് എഴുതിയേക്കോ. ഞാൻ അതൊന്നും വിശദീകരിക്കുന്നില്ല, നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഇവിടെ കുഞ്ഞുങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് ഈ വാഗ്ദത്തം ദൈവം നൽകിയിരിക്കുന്നു എന്ന് പറയുക. അതുകൊണ്ട് തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്ക് ഈ വാഗ്ദത്തം നൽകുന്നതാണ്. അവരുടെ ആർഗ്യുമെന്റ് യു കനോട്ട് സേവ് ഇഫ് യു ഡു നോട്ട് ഹാവ് ഫെയ്ത്ത് ഓഫ് യുവർ ഓൺ എന്നുള്ളതിന് വേദപുസ്തകം അതല്ല, നമ്മുടെ വിശ്വാസമല്ല, മറ്റുള്ളവരുടെ വിശ്വാസം, അവിശ്വാസം, ഇതൊക്കെയും നമ്മുടെ രക്ഷയ്ക്ക്, രോഗശാന്തിക്ക് മുഖാന്തരമാവുകയും അല്ലാതിരിക്കുകയും ചെയ്യും എന്നൊക്കെ കണ്ട വാക്യങ്ങളാണ് ഇപ്പോ വായിച്ചത്. നാലാമത് ഒരു വാദഗതി, ഇറ്റ് ഈസ് നോട്ട് എഗൈൻസ്റ്റ് ദ ബൈബിൾ ദാറ്റ് ദോസ് ഹു ആർ ഓൾറെഡി ബാപ്റ്റൈസ്ഡ് ആസ് എ ബേബി ഗെറ്റ് ബാപ്റ്റൈസ്ഡ് അഗൈൻ. സോ ഇറ്റ് ഈസ് എ പ്രോബ്ലം വെൻ ദേ ആർഗ്യൂ ദാറ്റ് യു ഹാവ് ടു ബി ബാപ്റ്റൈസ്ഡ് ദെൻ യു ആർ ഓഫ് ഏജ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ശൈശവത്തിൽ സ്ഥാനമേറ്റവർ പ്രായമായ ശേഷം വീണ്ടും സ്ഥാനമേൽക്കുന്നത് വേദപുസ്തകത്തിനെതിരല്ല. അതുകൊണ്ട് പ്രായമാകുമ്പോൾ സ്നാനമേൽക്കണം. അതുകൊണ്ട് പെന്തക്കോസ്തുകാർ ഇങ്ങനെ ആരെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ അവർ പറയും, ചെറുപ്പത്തിൽ സ്നാനമേറ്റാൽ കുഴപ്പമൊന്നുമില്ല, പ്രായമായി കഴിഞ്ഞ് ഒന്നുകൂടെ ഏറ്റാലും കുഴപ്പമില്ലെന്ന് പറയും. അങ്ങനെയാണ് നമ്മളെ കൊണ്ട് മുക്കുന്നത്. നീ മുക്കണം, മുങ്ങണം, മുങ്ങണം, മുങ്ങണം എന്ന് പറഞ്ഞ് മുക്കുന്നതിന്റെ കാര്യത. എന്നാൽ എന്താണ് അതിന്റെ ഉത്തരം? ശിശുവിനെ വിശ്വസിക്കാനുള്ള തിരിച്ചറിവില്ലാതിരുന്നതിനാൽ പ്രായമാകുമ്പോൾ വീണ്ടും സ്നാനം ചെയ്യണമെന്ന് പറയുന്ന സെക്റ്റേറിയൻ വിഭാഗക്കാരുണ്ട്. അവരോട് തിരിച്ചൊരു ചോദ്യം, സ്വന്തം മാതാവും പിതാവും ആരാണെന്ന തിരിച്ചറിവില്ലാതിരിക്കുന്ന ശിശുവിന്റെ ആദ്യ കാലഘട്ടം വിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ടാണോ തിരിച്ചറിവുണ്ടാകുന്ന പ്രായത്തിൽ ഇതാണ് എന്റെ മാതാവും പിതാവും എന്ന് അംഗീകരിക്കുന്നത്? ഭൗതികമായി ജന്മം നൽകിയവരെ ശിശു തിരിച്ചറിയുന്നില്ല എങ്കിലും അതിന്റെ വളർച്ചയിലും മാതാപിതാക്കളുടെ സ്നേഹവാത്സല്യത്തിന്റെയും പരിചരണത്തിന്റെയും ആത്മബന്ധത്തിന്റെ അടിസ്ഥാനത്തിലും ക്രമേണ ആയ യാഥാർത്ഥ്യം ശിശു മനസ്സിലാക്കിയാണ്. അതുപോലെ മാമോദീസ എന്നത് ജനനമാണ്, ആരംഭമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ വാദം ചോദിക്കുന്നത്. ഒരു കൊച്ചുകുഞ്ഞ് പ്രായമായി കഴിഞ്ഞാണ് അവന്റെ അപ്പന്റെ പേര്, അമ്മയുടെ പേര്, അല്ലെങ്കിൽ അവരാണ് തന്റെ മാതാപിതാക്കൾ എന്നുള്ളൊരു ഒരു ഒരു കൃത്യമായ വകതിരിച്ചറിവ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ അവൻ പ്രായമായി കഴിഞ്ഞായിരിക്കാം, പക്ഷെ ചെറുപ്പം മുതലേ അവനത് അംഗീകരിച്ച് ആത്മബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ പോവുകയും പിന്നീട് ആ യാഥാർത്ഥ്യം ശിശു മനസ്സിലാക്കിയുമാണ്. അതുകൊണ്ട് മാമോദീസ എന്ന് പറയുന്ന ഒരു ജനനമാണ്, ആരംഭമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്. ഞാനത് എപ്പോഴും പറയുന്നത്, മാമോദീസ ഒരു പൂർത്തീകരണമോ ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറയാനുള്ള ഒരു പൂർത്തീകരണമോ അല്ല, ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല. ഞാൻ ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ എന്ന് പൗലോസ്ലിഹ പറയുന്നതായ കാര്യം. അതുകൊണ്ട് അതൊരു തുടക്കം മാത്രമാണ്. ഒരു ശിശുവിന്റെ ആത്മീയ ജന്മമായ ജ്ഞാനസ്നാനത്തിലും ശിശു തിരിച്ചറിയുന്നില്ലെങ്കിലും വളർത്തപ്പെടുന്ന ആത്മീയ ജീവിത സാഹചര്യങ്ങളിലൂടെയും സ്വാധീനങ്ങളിലൂടെയും തുടർന്നുള്ള പരിശീലനത്തിലൂടെയും ഉപദേശത്തിലൂടെയും അവനുള്ള കൃപാവരത്തെ തിരിച്ചറിയുന്നു, അവന്റെ സ്വത്വബോധത്തെ തിരിച്ചറിയുന്നു, അവൻ ആത്മീയ ജന്മം നൽകിയ സഭാ മാതാവിനെയും തിരിച്ചറിയുന്നു, പ്രതിവിശ്വാസം തിരിച്ചറിയുന്നു. ഓരോ ശിശുവും വളർന്ന ശേഷം ഇതെന്റെ മാതാവും പിതാവും അല്ല, ഞാൻ മറ്റൊരു മാതാവിന്റെയും പിതാവിന്റേതുമാണ്, അവിടേക്ക് പോകണം എന്ന് ചടിക്കുന്നുണ്ടെങ്കിൽ അത് അക്ഷന്തവ്യമായ തെറ്റാണ്, ക്ഷമിക്കപ്പെടാത്ത പാപമാണ്. എന്നതുപോലെ സ്നാനപ്പെടുമ്പോൾ അത് വേദവിപരീതവും പരിശുദ്ധാത്മാവിനെതിരെയുള്ള ക്ഷമിക്കപ്പെടാത്ത പാപവുമാണ് എന്ന് തിരിച്ചറിയണം. ഒരിക്കൽ മകനെങ്കിൽ എന്നും മകൻ തന്നെയാണ്. വിശ്വാസത്തിലും മാനസാന്തരത്തിലും സമർപ്പണത്തിലും ശിശുവിനെ വളർത്തി വിശുദ്ധ കുംഭസാരത്തിലൂടെ സ്നാനത്തിലെ ഉടമ്പടിയെ പുതുക്കുകയാണ് ചെയ്യേണ്ടത്. സിനിമകൾ ചെയ്യുകയില്ലെന്ന പ്രതിജ്ഞ ചെയ്യുമ്പോൾ സാത്താനെ വീണ്ടും ഉപേക്ഷിക്കുകയാണ്. ശമരിയായിലെ മന്ത്രവാദിയായിരുന്ന ശിമോൻ സ്നാനമേറ്റപ്പോൾ ശരിയായ വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നും പിന്നീടുള്ള സംസാരത്തിൽ നിന്നറിയാം. എന്നിട്ടും അവനോട് വീണ്ടും സ്നാനമേൽക്കണമെന്നല്ല, മാനസാന്തരപ്പെടാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മന്ത്രവാദിയായ ശിമോന്റെ കാര്യം നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 8:14 ഒന്ന് വായിച്ചു തുടങ്ങിക്ക്, നമുക്ക് അതൊന്ന് അറിയാവുന്ന വിഷയമാണ്. എന്നാലും ആക്ട്സ് ഓഫ് അപ്പോസ്തൽസ് 8:14
അനന്തരം യെരുശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമര്യർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കലായി. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവിരിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അന്നുവരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനം ഏറ്റിരുന്നതേയുള്ളൂ. അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശിമോൻ കണ്ടാറെ അവർക്ക് ദ്രവ്യം കൊണ്ടുവന്നു. ഞാൻ ഒരുത്തന്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിക്കാൻ തക്കവണ്ണം ഈ അധികാരം എനിക്ക് തരണം എന്ന് പറഞ്ഞു. പത്രോസ് അവനോട്, ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാം എന്ന് നിരൂപിച്ചുകൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായതുകൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയുമില്ല. നീ ഈ വസ്ത്രത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക. പക്ഷെ നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ചു തിട്ടുമായിരിക്കും.
പ്രവൃത്തി വിട്ടിട്ട് മാനസാന്തരപ്പെടുക. അപ്പോ അവരെല്ലാവരും സ്നാനമേറ്റിരുന്നവരാണ്, പക്ഷെ പരിശുദ്ധാത്മാവിനെ കിട്ടിയില്ല. ഇവര് കൈവെപ്പിലൂടെ, അത് അപ്പോസ്തലരുടെ അടിസ്ഥാനം എന്ന് സഭ പറയുന്നത്, അവരുടെ കൈവെപ്പിലൂടെ പരിശുദ്ധാത്മാവിനെ കിട്ടുന്നു. പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിഞ്ഞപ്പോ ശീമോൻ പറയുകയാണ്, ഞാൻ പിന്നെ ചില്ലറയൊക്കെ തരാം, ഞാൻ ആരുടെ മേലും കൈവച്ചാല് പിന്നെ എനിക്ക് അവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടത്തക്കവണ്ണമുള്ള ആ ഒരു വരം എനിക്ക് നൽകണം എന്ന് പറയുമ്പോൾ മറുപടിയായിട്ട് പറയുന്നതായ കാര്യം ഇതാണ്, മാനസാന്തരപ്പെടാൻ അവനോട് പറഞ്ഞേക്കും. നീ വീണ്ടും ഒന്നുകൂടെ പിന്നെ മമതീസ സ്വീകരിക്കാനല്ല, സ്നാനമേൽക്കാനല്ല, മാനസാന്തരപ്പെടുക എന്നുള്ള കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് വീണ്ടും വീണ്ടും സ്നാനം എന്നുള്ളതല്ല, വൺസ് വി ബാപ്റ്റൈസ്, നമ്മൾ ഒരു പ്രാവശ്യം സ്നാനമേറ്റാൽ അത് ആ സ്നാനം എന്ന് പറയുന്ന ഒറ്റ പ്രാവശ്യമേ ഉള്ളൂ, പിന്നെ പോയി മുങ്ങരുത് മുങ്ങരുത് മുങ്ങരുത്. എഫേസ്യർമാരിന്റെ 5
കർത്താവ് ഒരുവൻ, വിശ്വാസം 1, സ്നാനം 1, എല്ലാവർക്കും മീതെയുള്ളവരും എല്ലാവർക്കും കൂടി വ്യാപരി.
സ്നാനം ഒന്ന്. അതുകൊണ്ടാ നമ്മള് വിശ്വാസപ്രമാണം ചൊല്ലുമ്പോഴും നിങ്ങൾ ഇത് ഇങ്ങനെ ചൊല്ലണം. പാപമോചനത്തിലുള്ള മാമോദീസ ഒരിക്കലെന്നല്ല, ഒന്ന് മാത്രം, ഒന്നൊന്ന് തന്നെ ചൊല്ലണം. മാമോചനത്തിലുള്ള മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റു പറഞ്ഞു. എഫേസ്യർ 4:5 അതിന്റെ അടിസ്ഥാനം, ഒറ്റ മാമോദീസയേ ഉള്ളൂ. തോന്നുമ്പോൾ തോന്നുമ്പോ ഇവിടെ അവിടെയും അസംബ്ലീസ് ഓഫ് ഗോഡിലും ഐ പി എസിലും എല്ലാം പോയി മുങ്ങാനുള്ളതല്ല. അതുകൊണ്ട് എഫേഷ്യൻ 4:5 സ്നാനം ഒന്നേ ഉള്ളൂ, അതാണ് അവരുടെ ആ ഒരു വാദഗതിയുടെ ഉത്തരം. സ്നാനം ഒരിക്കലേ ഉള്ളൂ എന്നാണ്. ഇത്രമാത്രം സുനിശ്ചിതമായ ഒന്നിനെ മനസാക്ഷിക്ക് വിരുദ്ധമായി അല്പം ആദായത്തിന് വേണ്ടിയോ ഭൗതിക സ്വഭാവത്തിന് വേണ്ടിയോ വൈകാരികതയാണ് ആധ്യാത്മികത എന്ന തെറ്റായ ചിന്ത മൂലമോ സത്യസഭയെ തള്ളിപ്പറഞ്ഞ് അബദ്ധ ഉപദേശത്തിലേക്ക് പോകുന്നവർ എത്രയോ നിർഭാഗ്യവാന്മാർ എന്ന് അതിനെപ്പറ്റി പറയാനുള്ളൂ. ഇനി 5 കാര്യം, എന്തുകൊണ്ട് ആ 4 വിഷയം ശിഷ്യസ്നാനത്തിനെതിരായി പറയുന്ന ന്യായവാദങ്ങളായിരുന്നു. 4 ന്യായവാദങ്ങൾ നമ്മൾ കണ്ടു, അതിന്റെ മറുപടി കണ്ടു. ഇനി 5 കാര്യം, എന്തുകൊണ്ട് ശിഷ്യസ്നാനത്തെ പറ്റി പുതിയ നിയമത്തിൽ പരാമർശനമില്ല എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോസ്തലന്മാരുടെ കാലത്ത്, അതായത് ആദിമ സഭയിൽ, ശിഷ്യസ്നാനം നിലനിന്നിരുന്നു എന്നത് സംശയമറ്റ സംഗതിയാണ്. സാധാരണമായി സഭ അനുവർത്തിച്ചുള്ളിരുന്ന ഒരു കുതാശയാകിയാൽ പ്രത്യേകം അതേപ്പറ്റി ആരും പരാമർശന വിധേയമാക്കിയില്ല. തർക്ക വിഷയങ്ങളോ അസാധാരണമായത് എന്തെങ്കിലുമോ ഭേദവിപരീതമായതോ സഭയിൽ ഉണ്ടായാൽ അതേപ്പറ്റി അപ്പോസ്തലന്മാരും ആദിമ സഭയും പിതാക്കന്മാരും ചിന്തിക്കുകയും നിലപാടുകൾ ശക്തമാക്കുകയും വ്യക്തമായും വ്യക്തമായി എഴുതുകയും പറയുകയും ചെയ്യുമായിരുന്നു. അത് നമ്മൾ കാണുന്നതാണ് അപ്പോസ്തല പ്രവൃത്തി 15 പുതിയ നിയമത്തിൽ പരാമർശനമുള്ള കാര്യം എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ തർക്കത്തിന് മറുപടി വളരെ കൃത്യമായിട്ട് കൊടുക്കുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 15 അതുകൊണ്ടാണ് പറയുന്നത്, അധികമായതൊന്നും നിങ്ങളുടെ മേൽ ഭാരമായി വെക്കാനായിട്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല. ശബദാർപ്പിതം, രക്തം, ശ്വാസം മുട്ടിച്ചത്തത് ഇത് ഒഴിഞ്ഞിരിക്കണമെന്നല്ലാതെ അധികമായ ഭാരമൊന്നും നിങ്ങളുടെ മേൽ വെക്കുന്നില്ല എന്ന് പറയുന്നതായ കാര്യമൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ശിശുസ്നാനം എന്ന് പറയുന്നത് ആദിമസഭയിൽ ഒരു തർക്ക വിഷയമേ അല്ലായിരുന്നു. അന്ന് ആ ഒരു തർക്ക വിഷയമേ അല്ല, ആർക്കും അതിനെപ്പറ്റി സംശയമില്ലായിരുന്നു. ഇന്ന് അതിനെപ്പറ്റി സംശയം തുടങ്ങിയത്, 100 ആയുള്ളൂ ഇതിനെപ്പറ്റി ബാപ്റ്റിസ്റ്റുകാര് തുടങ്ങി വെച്ചതാ ഈ സ്നാനമതം എന്ന് പറയുന്ന സംഭവം. അതേപ്പറ്റി ഈ തർക്കം പിന്നെ പെന്തക്കോസ്തുകാരെടുത്ത് അതങ്ങ് ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് അന്ന് ആർക്കും തർക്കമില്ലാതിരുന്നതായ ഒരു കാര്യമാണ്, അതുകൊണ്ട് വേദവിരീതമാണെന്ന് ആർക്കും തോന്നിയിരുന്നില്ല എന്ന് മാത്രമല്ല, ശിശുസ്നാനം അനിവാര്യമാണെന്ന് ഉത്തമ ബോധ്യത്തോടെ ആദിമസഭ മുതൽ ചെയ്തു പോകുന്നതായി ചരിത്രം നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. 6 കാര്യം, മാമോദീസ മൂലം നമുക്ക് ലഭിക്കുന്ന കൃപാവരങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ്. എന്തൊക്കെ ഇതൊക്കെയാണ് മമ്മൂദീസാ മൂലം ലഭിക്കുന്ന കൃപാവരങ്ങൾ. ഒന്ന് വായിച്ചാട്ടെ, തീത്തോസിന്റെ ലേഖനം 3:6-7.
നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശങ്ങളായി തീരേണ്ടതിന് പുനർജന്മ സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും.
അപ്പോൾ നമുക്ക് ലഭിക്കുന്ന വീണ്ടും ജനം റീബർത്ത് എന്നൊരു കാര്യമാണ്. ഫസ്റ്റ് വൺ ഈസ് റീബർത്ത്. വാട്ട് ആർ ദ ഗ്രേസസ് വി റിസീവ് ത്രൂ ബാപ്റ്റിസം? ഫസ്റ്റ് വൺ ഈസ് റീബർത്ത്, ടൈറ്റസ് 3:6-7, ഫസ്റ്റ് പീറ്റർ 1:5, 1 പത്രോസ് 1:5.
ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു.
വീണ്ടും ജനനം 23:23.
നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചുകൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അവന് തേജസ് കൊടുത്തിരിക്കുന്നു.
23:23.
കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു.
വീണ്ടും ജനിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ വചനം യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു മൂലമുള്ള വീണ്ടും ജനനം. യോഹന്നാൻ 3:5 പറയുന്നു, ആത്മാ വെള്ളത്താലും ആത്മാവാലും വീണ്ടും ജനിക്കണം. അപ്പം ഫസ്റ്റ് വൺ ഈസ് റീബർത്ത്, സെക്കൻഡ് വൺ ഈസ് അഡോപ്റ്റിംഗ് എ സൺസ് ആൻഡ് ഡോട്ടേഴ്സ് എന്നുള്ളതാ. പുത്രസ്വീകാര്യം, നമുക്ക് പുത്രസ്വീകാര്യം എന്ന കൃപ ലഭിക്കുന്നു. ഗലേഷ്യൻസ് 3:27-28. ഗലാത്യർ 3:27-28.
ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നത്രേ.
ക്രിസ്തു യേശുവിൽ ഒന്ന്. ക്രിസ്തു പുത്രനാണ്. ആ പുത്രത്വം നൽവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. യേശു ക്രിസ്തുവിനെ സഹോദരനും സഹോദരിയുമായിട്ട് നമ്മളെ മാറ്റിയിരിക്കുന്നു. ക്രിസ്തു യേശു നമ്മളെല്ലാവരും ആണും പെണ്ണും എന്നൊന്നുമില്ല, എല്ലാവരും ഒന്നാണ്. തേർഡ് വൺ ഈസ് റെമിഷൻ ഓഫ് സിൻസ്, പാപമോചനം. ആക്ട്സ് ഓഫ് അപ്പോസ്തലസ് ചാപ്റ്റർ നമ്പർ 22 വേഴ്സ് നമ്പർ 16, അപ്പോസ്തല പ്രവൃത്തി 22:16, മാമോദീസയിലൂടെ ലഭിക്കുന്നത് പാപമോചനം. വായിച്ചോട്ടെ.
ഇനി താമസിക്കുന്നത് എന്ത്? എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളക എന്ന് പറഞ്ഞു.
സ്നാനം ഏൽക്കുമ്പോ പാപങ്ങളെ കഴുകിക്കളയും. പാപമോചനം 2:38 മുമ്പേ വായിച്ച വാക്യമാണ്. യേശുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. സോ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ പാപമോചനം ലഭിക്കുന്നു. ഇനി 4 പറയുന്നു, പരിശുദ്ധ റൂഹായുടെ ദാനം, ഗിഫ്റ്റ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്. അപ്പോസ്തല പ്രവൃത്തിയിൽ 2:38-39 വാക്യങ്ങളിൽ, ആക്ട്സ് ഓഫ് അപ്പോസ്തലസ് ചാപ്റ്റർ നമ്പർ 2 വേഴ്സ് നമ്പർ 38-39, അവിടെ വായിക്കുന്നു, വാഗ്ദത്തം, പരിശുദ്ധാത്മാവിന് ദാനം ലഭിക്കും, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വിളിച്ചു വരുത്തും ദൂരസ്ഥരായ സകലർക്കും ഉള്ളത്. ദൂരസ്ഥരായ സകലർ എന്ന് പറയുന്നത് ഭാവിയാണ് കേട്ടോ, ഭാവി ഫ്യൂച്ചറിനെ പറ്റി പറഞ്ഞിരിക്കുന്ന നമ്മുടെയൊക്കെ കാര്യ പറഞ്ഞിരിക്കുന്നു ദൂരസ്ഥർ എന്ന് പറയുന്നത്. അന്ന് ആ രക്ഷയുടെ ആ അനുഭവത്തിലേക്ക് അന്ന് അവിടെ പ്രസന്റ് അല്ലാത്തവർ, ഫ്യൂച്ചറിലുള്ളവർ ദൂരസ്ഥർ എന്ന് പറയുന്നു. അല്ലാതെ അമേരിക്കയിലുള്ളവർ ഇന്ത്യ ചെല്ലുന്ന കാര്യത്തെ പറ്റിയല്ല പറഞ്ഞേക്കുന്നത്. ദൂരസ്ഥർ എന്ന് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഭാവിയിൽ യേശു ക്രിസ്തുവിനോട് ചേരുന്നവർ, അവർക്കെല്ലാവർക്കും, കുഞ്ഞുങ്ങൾക്കെല്ലാം പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും എന്ന് മാമോദീസയിലൂടെ കാണുന്നു. 5 കാര്യം, കർത്താവിന്റെ ശരീരമാകുന്ന സഭയിലെ അംഗങ്ങൾ ഏക കൂട്ടായ്മയിൽ വന്നു ചേരുന്നു എന്നുള്ളതാണ്. കമാസ് ഇൻ വൺ കമ്മ്യൂണിയൻ വിത്ത് ദ മെമ്പേഴ്സ് ഓഫ് ദി ചേർച്ച് വിച്ച് ഈസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന്റെ ശരീരത്തിലെ അവയവങ്ങളായിട്ട് നമ്മൾ ആയിത്തീരുന്നു എന്നുള്ളതാണ്. 1 കൊരിന്ത്യൻസ് 12:13.
ശരീരമൊന്നും അതിന്റെ അവയവും, ശരീരത്തിന്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവും ആയിരിക്കുന്നത് പോലെ ആകുന്നു ക്രിസ്തുവും.
മതി, യേശു ക്രിസ്തുവും അങ്ങനെ തന്നെയാ. പല അവയവങ്ങളെന്നാ, ഞാനും നിങ്ങളും എല്ലാം പല അവയവങ്ങളാ. പക്ഷെ പല അവയവങ്ങൾ ഉണ്ടെങ്കിൽ ശരീരം ഒന്നാ എന്ന് പറഞ്ഞതുപോലെ യേശു ക്രിസ്തു തലയായിരിക്കുന്ന സഭയുടെ അംഗങ്ങളായിട്ട് നമ്മൾ മാറുന്നു. റോമൻ 6:3.
യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളിയാകളാകുവാൻ സ്നാനം ഏറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു, മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ഇവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അവന്റെ മരണത്തിന്റെ
സദൃശ്യം കർത്താവിന്റെ ശരീരമാകുന്ന സഭയിലെ അംഗങ്ങൾ അതെല്ലാം ജീവന്റെ പുതുക്കത്തിൽ വന്ന ഏക കൂട്ടായ്മയിലായിത്തീരുന്നു എന്നുള്ളത്. അപ്പോ വാട്ട് ആർ ദ ഗ്രേസസ് വി റിസീവ് ത്രൂ ബാപ്റ്റിസം? ഫസ്റ്റ് വൺ ഇസ് റീബർത്ത്, സെക്കൻഡ് വൺ ഇസ് അഡോപ്റ്റിംഗ് സൺസ് ആൻഡ് ഡോട്ടേഴ്സ്, തേർഡ് വൺ ഇസ് റിമിഷൻ ഓഫ് സിൻസ്, ഫോർത്ത് വൺ ഇസ് ഗിഫ്റ്റ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്, ഫിഫ്ത് വൺ ഇസ് കം ആസ് ഇൻ വൺ കമ്മ്യൂണിയൻ വിത്ത് ദ മെമ്പേഴ്സ് ഓഫ് ദി ചർച്ച് വിച്ച് ഈസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്നുള്ളത്. സെവൻത് വൺ, ഏഴാമത്തെ കാര്യം, വാട്ട് ഡു ദ ഫാദേഴ്സ് ഓഫ് ദി ചർച്ച് സേ അബൌട്ട് ഇറ്റ്? സഭാപിതാക്കന്മാർ എന്ത് പറയുന്നു? അതും കൂടി നമ്മൾ ചെറുതായിട്ടൊന്ന് കണ്ട് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം. ക്രിസ്താബ്ദം 195 AD 195 അലക്സാണ്ട്രിയയിലെ ക്ലീമീസ് പറയുന്നു, വെള്ളത്തിൽ നിന്നും കോരിയെടുത്ത കുഞ്ഞുങ്ങൾ എന്ന് ക്രിസ്ത്യാനികളെ വിശേഷിപ്പിക്കുന്നു. ചിൽഡ്രൻ ഹു ആർ ടേക്കൺ ഫ്രം വാട്ടർ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ കാര്യമാണ്. AD 195 തന്നെ ക്ലമന്റ് ഓഫ് അലക്സാണ്ട്രിയ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഒറിഗിൻ വ്യക്തമായി ശിശുക്കളുടെ മാമോദിസയെ പറ്റി പറയുന്നുണ്ട്. ദേവിയ പുസ്തകത്തിന്റെ വ്യാഖ്യാനത്തിൽ 8-ാം അധ്യായത്തിൽ സഭയുടെ പാരമ്പര്യം അനുസരിച്ച് ശിശുക്കൾക്കും മാമോദിസ നൽകപ്പെടുന്നു എന്ന് കാണുന്നു. എനിക്ക് തോന്നുന്നു ഇത് ഇൻട്രോഡക്ടറി പാർട്ടിൽ നമ്മളൊന്ന് കണ്ടതാണെന്ന് തോന്നുന്നു. നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം. സഭയുടെ പാരമ്പര്യം അനുസരിച്ച് ശിശുക്കൾക്കും മാമോദിസ നൽകപ്പെടുന്നു എന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഒറിഗിൻ ആ കാലഘട്ടത്തിൽ തന്നെ പറയുന്നു. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 5-7 വ്യാഖ്യാനത്തിൽ ഇങ്ങനെ പറയുന്നു. AD 218 ഹിപ്പോലിറ്റസ് റോമിൽ രചിച്ച അപ്പോസ്തോലിക പാരമ്പര്യം എന്ന സുപ്രധാന ഗ്രന്ഥത്തിൽ പെസഹായുടെ പെരുന്നാളിൽ കോഴി കൂവുന്ന സമയത്ത് മാമോദിസ മുക്കണമെന്നും അത് താഴെ പറയുന്ന പ്രകാരമായിരിക്കണമെന്നുമാണ്. കോഴി കൂവുന്ന സമയത്ത് വെള്ളത്തിന്മേലുള്ള പ്രാർത്ഥനകൾ നടത്തപ്പെടട്ടെ. ആദ്യം കൊച്ചു കുഞ്ഞുങ്ങളെ നിങ്ങൾ മാമോദിസ മുക്കണം. തങ്ങൾക്ക് വേണ്ടി തങ്ങൾ തന്നെ വിശ്വാസം ഏറ്റുപറയാൻ പ്രായമുള്ളവർ അങ്ങനെ ചെയ്യട്ടെ. അതിന് പ്രായമില്ലാത്തവർക്ക് വേണ്ടി അവരുടെ മാതാപിതാക്കന്മാരോ കുടുംബത്തിൽ ആരെങ്കിലുമോ മറുപടി പറയട്ടെ. ഇങ്ങനെ അനവധി ചരിത്ര രേഖകൾ ആദിമസഭയുടെ കാലം മുതൽ തന്നെ ശിശുക്കൾക്ക് സ്നാനം നൽകുന്നതായിരുന്നു എന്നും ഇത് സംബന്ധമായി യാതൊരു സംവാദങ്ങളും ഉണ്ടായിരുന്നില്ല എന്നും സുവ്യക്തമായി വെളിവാകുന്ന സത്യമാണ്. ദേർ ആർ മെനി ഹിസ്റ്റോറിക്കൽ പ്രൂഫ് ടു ഷോ ദാറ്റ് ഫ്രം ഏൻഷ്യന്റ് ടൈം ഓൺവേർഡ് ഇൻഫൻസ് വേർ ബാപ്റ്റൈസ്ഡ് ആൻഡ് ഇറ്റ് വാസ് എ ട്രൂത്ത് ദാറ്റ് ദർ വാസ് നോ ആർഗ്യുമെന്റ് അബൌട്ട് ഇറ്റ് അറ്റ് ദറ്റ് ടൈം. അതിനുശേഷം ഉണ്ടായ തർക്കങ്ങളും വിതർക്കങ്ങളും ഒക്കെയാണ് ഇപ്പോൾ കുറെ ക്ലാസ്സുകളായിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ കേട്ടു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ സ്നാനം എന്ന് പറയുന്ന ഒരു തുടക്കം മാത്രമാണ്. അതിനകത്ത് നമ്മുടെ അറിവോ നമ്മുടെ വിശ്വാസമോ ഒന്നുമല്ല. അത് പ്യുവർലി ദിസ് ഇസ് എ ഗിഫ്റ്റ് എന്ന് കാണിക്കാനായിട്ടാണ്. അത് അങ്ങനെ തന്നെ ആയതുകൊണ്ടുമാണ് കുഞ്ഞുങ്ങൾക്ക് തന്നെ മാമോദിസ നൽകുന്നത്, അവർക്ക് വിശുദ്ധ കുർബാന നൽകുന്നത്, മോഹനാഭിഷേകം നൽകുന്നത്. വളരെ 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 വിശദമായി ഓരോ കാര്യങ്ങളും നമ്മൾ കണ്ടു എന്നാണ് എന്റെ ഒരു വിശ്വാസം. ദൈവം നമ്മളെ അതിനെ സഹായിച്ചു. നിങ്ങൾക്ക് ഇനി ഈ വിഷയങ്ങളെ പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ദയവായിട്ട് എഴുതി ചോദിക്കാനോ വിളിച്ചു ചോദിക്കാനോ ഒന്നും മടിക്കരുത്. പരീക്ഷയ്ക്ക് വേണ്ടി നല്ല രീതിയിൽ ഇത് പ്രിപ്പയർ ചെയ്യാനും വായിച്ച് എല്ലാവരും ഒന്ന് വർക്ക് ചെയ്യണം. യു ഹാവ് ദ മെറ്റീരിയൽ ഐദർ ഇൻ മലയാളം ഓർ ഇൻ ഇംഗ്ലീഷ് വിത്ത് യു. പ്ലീസ് ഗോ ത്രൂ ദാറ്റ് മെറ്റീരിയൽ. നന്നായിട്ട് ചെയ്യേണ്ടതുകൊണ്ട് ദൈവം സഹായിക്കട്ടെ. എനിക്ക് ഈ ശുശ്രൂഷയിൽ വീണ്ടും പങ്കുകാരനായി തീരുവാൻ ദൈവം സഹായിച്ചതിൽ, അങ്ങനെ അവസരമൊക്കെ നൽകിയതിൽ ബഹുമാനപ്പെട്ട അച്ഛൻ ശാന്തമ്മയാൻ്റി, ഈ ദിവസങ്ങളെല്ലാം വേദോസമൊക്കെ വായിച്ച് സഹായിച്ചത് ജിജിയും പിന്നെ ധാരാളം പേര് ശാന്തമ്മയാൻ്റി മറ്റുള്ളവരൊക്കെ അതിനെ സഹായിച്ചിട്ടുണ്ട്. എല്ലാവരോടുമുള്ള സന്തോഷമൊക്കെ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്.
താങ്ക് യു അച്ഛാ. താങ്ക് യു. ഞാൻ എനിക്ക് ഒരു കാര്യം ഇത് അടുത്ത ആഴ്ച നമ്മൾ എത്ര പഠിക്കുന്നു? ക്രിസ്ത്യാനോ ഫാദേഴ്സ് ആണ്?
നമുക്ക് ഏൻഷ്യൻ ഫാദേഴ്സ് തുടങ്ങാം. ഏൻഷ്യൻ ഫാദേഴ്സ് തുടങ്ങാം. അത് മൂന്ന് പേരുടെ കാര്യമുള്ളല്ലോ, നമുക്കത് പെട്ടെന്ന് പെട്ടെന്ന് പഠിക്കാം.
ഓക്കെ, എല്ലാരും അപ്പൊ ഏൻഷ്യൻ ഫാദേഴ്സിന്റെ നോട്ട്സ് ഇരിക്കണം, കൊണ്ടിരിക്കണം, അത് പഠിപ്പിക്കുകയാണ്. ഓക്കെ, അത് ഞാൻ ഇമെയിലൂടെ ചെയ്തേക്കാം എല്ലാവർക്കും.
എല്ലാവർക്കും ഇമെയിൽ.
ഓക്കെ, നമുക്ക് പ്രാർത്ഥിച്ച
ഓക്കെ ഓക്കെ ഞാൻ എന്നാ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. അച്ഛനുണ്ടോ? അച്ഛാ
അച്ഛന്റെ ലൈൻ മ്യൂട്ട് ചെയ്തിരിക്കുക.
ഓക്കെ ഓക്കെ, ഞാൻ പ്രാർത്ഥിക്കാം. ബാറിക്കുമോർ ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള നിലനിരുന്നാമത്തെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്രാജയമുള്ള സ്ത്രീബായാൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹാ, ശുദ്ധമുള്ള നിന്റെ കുടിയിരിപ്പിന്റെ ഭവനങ്ങളായി ഞങ്ങളെ ചമച്ചുകൊള്ളണമേ. ദൈവമായ കർത്താവെ, നേരവും ആരോഗ്യം എല്ലാ സമയത്തും എന്നെ നിന്റെ ദൈവത്തിൽ ചിറങ്ങി ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമേൻ. ബാറിക്കുമോർ പിതൃത്വത്തിൽ ശുദ്ധാത്മാവാം ദൈവമേ, അവിടുത്തെ സംസർഗോപവാസം കൂട്ടായ്മ ഞങ്ങളെല്ലാവരോട്, MMVS പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളോട്, പ്രവർത്തകരോട്, പ്രത്യേകിച്ച് ഈ ക്ലാസ്സുകളിലൊക്കെയും സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും, ദൂരചാരിയമായിരിക്കുന്ന എല്ലാവരോടും, ഞങ്ങളുടെ സഭയോടും, ഞങ്ങളുടെ വാങ്ങിപ്പോയവരുടെ ആത്മാക്കളോടും സദാ വർദ്ധിച്ചിരിക്കുമാറാകണമേ.
താങ്ക് യു എവരി വൺ. ഗുഡ് നൈറ്റ്.
ഓക്കെ, ഗുഡ് നൈറ്റ്.